الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وشفيعنا وحبيبنا محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلدكم من أعمالكم شيئا إن الله غفور رحيم. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم أولئك هم الصادقون صدق الله العظيم. وقال النبي صلى الله عليه وسلم أنتم على بينة من ربكم ما لم تظهر فيكم سكرتان سكرة الجهل وسكرة حب العيش وأنتم تأمرون بالمعروف وتنهون عن المنكر وتجاهدون في سبيل الله فإذا ظهر فيكم حب الدنيا ولا تأمرون بالمعروف ولا تنهون عن المنكر ولا تجاهدون في سبيل الله القائلون يومئذ بالكتاب والسنة السابقين الأولين من المهاجرين والأنصار. وقال النبي صلى الله عليه وسلم بادروا بالأعمال سبعا هل تنتظرون إلا فخرا منسيا أو غنى مطغيا أو مرضا مفسدا أو هرما مفندا أو موتا مجهزا الدجال فشر غائب ينتظر الساعة فالساعة أدهى وأمر أو كما قال رسول الله صلى الله عليه وسلم दोस्तों, बुजुर्गों और भाइयों, दुनिया में हर इंसान की चाहत और ख्वाहिश है वो कामयाब हो और कीमती बन जाए। നമ്മുടെ മുമ്പിലെ സഹോദരന്മാരെ, ദുനിയാവിൽ ജീവിക്കുന്ന എല്ലാ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലായിടങ്ങളിലും വിജയിക്കണം എന്നുള്ളതാണ്. ഓരോ ഖ്വാഹിഷ് ബുറി നീ ഹെ ഹോനാ ചെയ്യേ ഹർ ആദ്മി കാമയാബ് ഹോനേക്ക് മന്നാ ഭി കരേ ഔർ കീമതി ബന്നേക്ക് ഭി ആർസു കരേ യേ മനാ നീ ഹെ മത്ലൂബ് ഹെ ഹോനാ ചെയ്യേ.
മനുഷ്യന്റെ ഈ ആഗ്രഹം കുറെയൊക്കെ നടന്നിട്ടുണ്ട്, ഇനി കുറെ ബാക്കിയാണ്. എന്നാൽ വിജയിക്കാൻ വേണ്ടിയുള്ള മനുഷ്യന്റെ ഈ ആഗ്രഹം അത് തടയപ്പെട്ട കാര്യമൊന്നുമല്ല, നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം.
ദുനിയാമേ ഹർ ആദ്മി ജോ കോശിഷ് കർ റഹാ ഹൈ, ഹാത് പേർ മാർ റഹാ ഹൈ, തബോദോ കർ റഹാ ഹൈ, ഔർ ആദ്മി ഹർ തരഹ കി മെഹ്നത് മേ ലഗാ ഹുവാ ഹൈ, ഉസ്കാ മഖ്സദ് യഹി ഹൈ കി മൈ കാമയാബ് ഹോ ജാഊ ഔർ കീമതി ബൻ.
മനുഷ്യൻ എല്ലാ പകലുകളെന്നില്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്, ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമത്തിന്റെ എല്ലാം ലക്ഷ്യമൊന്നാണ്, എനിക്ക് വിജയിക്കാൻ
സാധിക്കും. കാമയാബി കഹാ ഹൈ ഔർ ആദ്മി കീമതി കബ് ബൻതാ ഹൈ യേ ഗലതി ഹോ ജാതി ഹൈ.
എന്നാൽ വലിയ ഒരു അബദ്ധം, വലിയൊരു ഒരു പിഴവ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല്, മനുഷ്യൻ വിജയത്തെ അന്വേഷിക്കുന്നത്, വിജയത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ, അതിൽ പിഴവ് സംഭവിച്ചിരിക്കുകയാണ്.
ആദ്മി ജോ ഹൈ വോ ബാഹർ കി ചീസോ സേ ടീം കി നീ ബൻതാ ഹൈ, ബാഹർ കി ചീസോ സേ കാമയാബ് നീ ഹോ ജാ ഹൈ.
മനുഷ്യന്റെ പുറത്തുള്ള വസ്തുക്കളെ കൊണ്ട് വിജയിക്കാൻ, വിജയം കരഗതമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അതുകൂടി ഒരിക്കലും അവൻ മനുഷ്യനെ വിജയിക്കാൻ
സാധിക്കും.
എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് അവൻ വസ്തുക്കളിൽ, വസ്തുവകകളിൽ വിജയത്തെ അന്വേഷിക്കുകയാണ്. അങ്ങനെ വസ്തുക്കളിൽ വിജയം അന്വേഷിച്ച ഒരൊറ്റ മനുഷ്യനും വിജയിച്ചിട്ടില്ല. അത് മുൻ കാലഘട്ടങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ മനുഷ്യൻ വലിയ ചതിയിൽ അകപ്പെട്ടു
പോയിരിക്കുകയാണ്. മെഹനത് കാമയാബ് ഹോ ജായേംഗേ, കീമതി ഹോ ജായേംഗേ, ലേക്കിൻ അല്ലാഹ് നെ ബതായാ കി വോ നാകാം ഹുവേ ഹൈ ഔർ ബേഖീമത് ബനേ.
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ദുനിയാവിന്റെ വസ്തുക്കളിൽ വിജയം അന്വേഷിക്കുകയും അവസാനം പരാജയപ്പെട്ടു പോയവരുടെ കാര്യങ്ങൾ അല്ലാഹു പലയിടങ്ങളിലും പറയുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ച ഒരൊറ്റ മനുഷ്യനും എവിടെ വിജയിച്ചിട്ടില്ല. ഖുർആനിൽ അല്ലാഹു പറയാം,
അല്ലാഹു തആല നേ തിജാരത്ത് വാലോകെ വാഖിയാത് കോ ബയാൻ കിയാ ഹൈ. ഖൗമ ശുഐബ് ബഡി തിജാരത്ത് കി മാലിക് തി, ബഡി ലംബി ചോടി ഹുഈ തിജാരതി തി. ഉന്നോനെ സംജാ കി ബഡി തിജാരത്ത് ഹോഗി തോ കാമയാബ് ഹോ ജായേംഗേ ഔർ ലോഗോ കി നിഗാഹോ മേ ഹം കീമതി ബൻ ജായേംഗേ. ലേക്കിൻ അല്ലാഹ് നേ ബതായാ കി ഖൗമ ശുഐബ് ബഡി ബഡി തിജാരത്ത് പർ മെഹ്നത് കർകെ തിജാരത്തോ കി മാലിക് ബൻ കെ വോ നാകാം ഗയി, ബേഖീമത് ഗയി ഔർ ഉൻകി കോയി കീമത് നഹീ.
കച്ചവടത്തിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്ന വിചാരത്തിൽ കഴിഞ്ഞ ഒരു ജനതയായിരുന്നു ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം. അവർ വലിയ വലിയ കച്ചവടം, വലിയ വലിയ സാമ്രാജ്യങ്ങൾ അവർ പടുത്തുയർത്തി. എന്തിനാണ്? വിജയിക്കാൻ വേണ്ടി. പക്ഷേ അവർക്ക് അതിലൂടെ വിജയിക്കാൻ സാധിച്ചില്ല. അവർ മുഴുവനും നാശമായി പോയി, നശിച്ചു പോയി. കച്ചവടത്തിലൂടെ അവർക്ക് വിജയം കിട്ടും എന്ന പ്രതീക്ഷകളെല്ലാം തകർന്നുപോയി. അള്ളാഹു അവരെ പരാജയപ്പെടുത്തി കളഞ്ഞു.
قوم سبا ہے یمن میں ہم لوگ گئے تھے کئی مرتبہ جانا ہوا ان کے باغات دیکھے ان کا ڈیام دیکھا انہوں نے بڑی محنت کر کے باغات بنائے وہ باغات ایسے بنائے کہ آج تک شاید کسی نے ایسے باغات نہیں بنائے ان کا حال یہ تھا کہ اگر باغ کے نیچے سے کوئی آدمی ٹوکرا لے کے گزر جاتا تھا تو پھل اتنے گرتے تھے کہ ٹوکرا بھر جاتا تھا
ان کو پھل توڑنے کی ضرورت نہیں ہوتی, ان کو ناشتہ اپنے باغات پر, اپنی کھیتی باڑی پر, اپنے پھلوں پر, لیکن انہوں نے کامیابی باغات میں دیکھی, جو اصل محنت تھی جس سے آدمی کامیاب ہوتا وہ نہیں کیا. اللہ تعالیٰ نے ان کا واقعہ بھی قرآن میں ذکر کیا کہ وہ بھی برباد ہو گئے, تباہ ہو گئے اور ان کی کوئی قیمت نہیں ہے.
ഇതുപോലെ സബഹ് ഗോത്രക്കാര് അവർ കൃഷിയിലൂടെ തോട്ടങ്ങളിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് അവർ വിചാരിച്ചവരായിരുന്നു. യമനിൽ മൗലാന പറയാണ്, ഞാൻ അവിടെ സഞ്ചരിച്ചിട്ടുണ്ട്, എത്ര വലിയ തോട്ടങ്ങളാണ് അവര് കെട്ടിപ്പടുത്തത്, എത്ര വലിയ തോട്ടങ്ങളാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ആ തോട്ടത്തിലൂടെ എങ്ങാണ് ഒരു കാലിക്കുട്ടയും തലയിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അതിലേക്ക് നടന്നു പോയാൽ മതി, ആ തോട്ടത്തിന്റെ അപ്പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആ കുട്ട നിറഞ്ഞിട്ടുണ്ടാകും. അത്രയും വിളവുകൾ അള്ളാഹു നൽകിയിരുന്നു, ഫലങ്ങളെ അള്ളാഹു നൽകിയിരുന്നു. അങ്ങനെയുള്ള തോട്ടക്കാരായിരുന്നു അവര്. എന്നാൽ ആ തോട്ടത്തിൽ അവർ എത്തി വെച്ച് ഇതിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് അവർ പ്രതീക്ഷ വെച്ചിരുന്നു. അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ വിജയിക്കേണ്ടതിന് അള്ളാഹു എന്താണോ ആഗ്രഹിച്ചത് ആ കാര്യം അവർ ചെയ്തതുമില്ല. അതുകൊണ്ട് ആ തോട്ടക്കാർ തോട്ടം ഉള്ളതിനോട് കൂടി അള്ളാഹു അവരെ നശിപ്പിക്കുകയും അവരെ അള്ളാഹു പരാജയപ്പെടുത്തുകയും
ചെയ്തു. اس بات پر ناز تھا کہ میرے پاس خزانے ہیں اور 70-70 اونٹوں پر اس کے خزانوں کی چابیاں لادی جاتی تھی. جب چابیوں کا یہ حال ہے تو خزانوں کا کیا حال ہوگا. لیکن وہ اپنے خزانوں کے باوجود ناکام رہا, ذلیل ہوا. اگر کوئی آدمی کسی کو قارون کہہ کے آج پکارے تو آدمی ناراض ہو جاتا ہے. بھائی قارون تو بڑا آدمی تھا, خزانوں کا مالک تھا, اس کے پاس چابیاں اتنی تھی کہ اس کے خزانے اس کا اندازہ لگانا مشکل ہے. لیکن آج اتنا ذلیل انسان ہے کہ اگر کسی کو قارون کہا جائے تو کوئی مسلمان راضی نہیں ہوتا, ناراض ہو جاتا ہے. تو مالوں کے خزانوں سے بھی آدمی کی عزت نہیں ملتی ہے, مال سے بھی آدمی کی عزت نہیں ملتی ہے. عزت تو کہیں اللہ نے اور رکھی ہے.
مرمر ادبول ولی ولی خزناوگل അതിന്റെ ഉടമസ്ഥനായിരുന്നു ഖാറൂൻ. ആ ഖാറൂന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ഏകദേശം ഖാറൂനിന്റെ ഖജനാവിന്റെ താക്കോലുകൾ ചുമക്കുന്നതിന് 70 ഒട്ടകങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. ഖജനാവിന്റെ സമ്പത്ത് ചുമക്കാനല്ല, ഖജനാവുകളുടെ താക്കോൽ ചുമക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ഖാറൂൻ, ഇത്രയും വലിയ ഖജനാവ് ഉണ്ടായിരുന്ന ഖാറൂൻ, ആ ഖാറൂനെ അല്ലാഹു തആല പരാജയപ്പെടുത്തി കളഞ്ഞു. എന്താണ് കാരണം? ആ ഖാറൂന് എന്താണോ വിജയം അല്ലാഹു നിശ്ചയിച്ചത് ആ കാര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് അവനെ കാറൂനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവന് വലിയ ദേഷ്യം ഉണ്ടാകും, അവൻ ആരും തൃപ്തിപ്പെടുകയില്ല. എന്താണ്? അത്രയും വെറുക്കപ്പെട്ട മനുഷ്യനായി പോയി കാറൂൻ. ഇത്രയും വലിയ ഖജനാവ് ഉണ്ടായിരുന്നിട്ടും കാറൂൻ എന്തുകൊണ്ടാണ് വെറുക്കപ്പെട്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയത്തിന് വേണ്ടി എന്താണോ നിശ്ചയിച്ചത് ആ കാര്യം കാറൂന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. കാറൂന് ധാരാളം സമ്പത്തും ഖജനാവുകളും ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ സമ്പത്തിലോ അധികാരത്തിലോ ആൾബലത്തിലോ ശക്തിയിലോ അല്ലാഹു വിജയം വെച്ചിട്ടില്ല.
اسی طرح اللہ تعالیٰ نے قرآن میں فرعون کا واقعہ جگہ جگہ بیان کیا ہے. اور فرعون کو سب جانتے ہیں کہ بڑا بادشاہ تھا اور حکومت اتنی بڑی تھی, یہاں تک وہ کہنے لگا انا ربکم الاعلی, کہ میں تمہارا بڑا خدا ہوں, تمہارا بڑا پروردگار, ربکم الاعلی. لیکن وہ اپنی حکومتوں کے باوجود اتنا ناکام ہوا. ہم لوگ مصر گئے اور فرعون کی لاش دیکھی, اس کی ممی, اسے ممی لگا کر ارے اس کی لاش رکھی ہوئی ہے اور وہاں لکھا ہوا ہے فَالْيَوْمَ نُنَجِّيكَ بِبَدَنِكَ لِتَكُونَ لِمَنْ خَلْفَكَ آيَةً. اس نے کہا تھا کہ آخری وقت میں وہ سمجھ میں آ گیا تھا کہ اصل جو ہے عزت ہے, کامیابی ہے, اور جو قیمت ہے وہ مال ملک و مال کی بنیاد پر نہیں ہے. اس لیے وہ ایمان کی بات کر رہا تھا کہ اسرائیل, بنی اسرائیل کے اور یہ موسیٰ اور ہارون کے رب پر ایمان لاتا ہوں. اللہ نے کہا کہ الان, اچھا اب بات سمجھ میں آئی کہ عزت کہاں ہے, کامیابی کہاں ہے اور قیمت کہاں ملتی ہے. لیکن اب سمجھ میں آنے سے کوئی فائدہ نہیں ہے, لہذا آج بھی اس کی لاش جو ہے مصر میں رکھی ہوئی ہے. اور یہ آیتیں وہاں آویزہ ہیں, لکھی ہوئی ہیں. اليوم ننجيك ببدنك لتكون لمن خلفك آية. وقیامت تک آنے والے انسانوں کے لیے عبرت بنا ہوا ہے. یہ وہ فرعون ہے جس نے ملک و مال میں عزت دیکھی
مال میں اس نے کامیابی دیکھی, لیکن آج وہ اتنا ذلیل ہے کہ کوئی آدمی فرعون نام رکھنا پسند نہیں کرتا ہے. اگر کسی کو فرعون کہہ کے بلایا جائے آدمی ناراض ہو جاتا ہے, بھائی کیا میں فرعون نظر آ رہا ہوں آپ کو, آپ بھی عجیب آدمی ہے, ایسی بڑی گالی نہ دیجیے مجھے. تو معلوم ہوا کہ فرعون نے ملک و مال میں کامیابی دیکھی تھی لیکن اللہ نے اسے ناکام کر.
ഫർമാർ ഇതുപോലെ ഏറ്റവും വലിയ അധികാരം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഫിർഔൻ. ആ അധികാരത്തിന്റെ പേരിൽ അവൻ പറഞ്ഞിരുന്നത് തന്നെ അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളെ ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് വാദിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ആ ഫിർഔനെ അവന്റെ ഇത്രയും വലിയ അധികാരമുള്ളതിനോടൊപ്പം തന്നെ അല്ലാഹു തആല പരാജയപ്പെടുത്തി കളഞ്ഞു. അവന്റെ അവസ്ഥ എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗലാന പറയാണ്, ഞാൻ മിസ്രിലേക്ക് പോയി, ആ മിസ്രിലെ മ്യൂസിയത്തിൽ അവന്റെ ബോഡി ഇപ്പോഴും സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, അതിനോട് ചേർത്ത് എഴുതി വെക്കപ്പെട്ടിരിക്കുകയാണ്, നിന്നെ ഒരു ദൃഷ്ടാന്തമാക്കി നാം ബാക്കിയാക്കും എന്ന വിശുദ്ധ ഖുർആനും അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. അവർ ഫിർഔൻ അവസാന സമയമായപ്പോ അവന് ബോധ്യപ്പെട്ടു എന്റെ ഈ അധികാരത്തിലും സമ്പത്തിലും വിജയമില്ല, യഥാർത്ഥത്തിൽ വിജയം അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിലാണ്, ധീരസ്ഥ ജീവിക്കുന്നതാണെന്ന് മനസ്സിലായി. ഫിർഔൻ വിശ്വസിക്കാൻ വേണ്ടി തയ്യാറായി. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാന സമയത്ത് അവന്റെ വിശ്വാസത്തെ അള്ളാഹു സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇപ്പോഴാണോ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ നശിപ്പിച്ചു കളയുകയും മറ്റുള്ള മനുഷ്യർക്ക് അഥവാ അധികാരം കൊണ്ട് വിജയം കരസ്ഥമാക്കാമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ ഗതി ഇതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോഴും അല്ലാഹു തആല അവന്റെ ബോഡി അല്ലാഹു സൂക്ഷിച്ചിരിക്കുകയാണ് മറ്റുള്ളവർക്ക് ഗുണപാഠത്തിന്
വേണ്ടി. اور میری عزت ہے, میرا مقام ہے, لیکن اللہ نے اس کو بھی بیان کیا کہ وہ بھی ذلیل ہو گیا. وزارت میں بھی کامیابی نہیں ہے, صدارت میں کامیابی نہیں ہے, ملک و مال میں کامیابی نہیں ہے, دائر کی جو چیزیں ہیں اس میں کوئی کامیابی نہیں ہے. لوگوں کو دھوکہ ہوتا ہے کہ صاحب اگر میں نے مال حاصل کر لیا, وزارت میں پہنچ گیا, صدارت میں پہنچ گیا, اگر میں نے تجارت بڑی کر لی تو میری عزت ہو جائے گی, میں کامیاب ہو جاؤں گا. اللہ نے یہ باتیں سمجھانے کے لیے قرآن میں یہ سارے واقعات جو ہزاروں سال پہلے بیتے اور گزرے ہیں اللہ نے ان واقعات کی سمت کو سنایا ہے.
ഫിർഔനിന്റെ പേര് ഒരു മകനും ഇടാൻ വേണ്ടി ഒരു വാപ്പമാര് തയ്യാറാവുകയില്ല. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഫിർഔനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, എന്നെ നീ നിന്ദ്യനാക്കിയിരിക്കുകയാണ്, എന്നെ നീ എനിക്കിഷ്ടപ്പെടാത്ത പേരാണ് നീ വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ആരും അത് തൃപ്തിപ്പെടുകയില്ല. ഈ നിലയിൽ ഫിർഔനെ അല്ലാഹു തആല നിന്ദ്യനാക്കി. പറമ്പറ ഇതേ ഫിർഔനിന്റെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു ഹാമാൻ. ഈ ഹാമാൻ മന്ത്രി പദവിയിൽ ഇരിക്കുന്ന ആളായിരുന്നു, പക്ഷേ ജീവിതത്തിൽ അള്ളാഹുന്റെ കൽപ്പന അനുസരിച്ചുള്ള ജീവിതമില്ല. ആ സ്ഥാനം തിരുത്തിക്കൊണ്ട് അള്ളാഹു തആല അവനെ നിന്ദ്യനും നിസ്സാരനുമാക്കി കളഞ്ഞു. പറമ്പറെ അധികാരത്തിലും അതുപോലെ തന്നെ സ്വാധീനങ്ങളിലും അള്ളാഹു തആല വിജയം വെച്ചിട്ടില്ല, മറിച്ച് അള്ളാഹുന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിലാണ് അള്ളാഹു തആല വിജയം വെച്ചത്.
بعض لوگوں کو یہ ہوتا ہے کہ بھائی ہم فلاں خاندان کے ہیں, فلاں برادری کے ہیں, اس لیے ہماری عزت ہے, ہم کامیاب ہیں. فرمایا کہ یہ بھی نہیں ہے, جیسے ابو لہب ہے, ابو جہل ہے, کہ اللہ کے نبی علیہ الصلوۃ والسلام کے خاندان کے لوگ. ابو لہب تو اللہ کے نبی کا سگا چچا تھا اور ابو جہل رشتے کا چچا تھا, لیکن اللہ تعالیٰ نے قرآن میں ان کا تذکرہ کیا ہے, تبت يدا ابي لهب وتب ما اغنى عنه ماله وما كسب سيصلى نارا ذات لهب وامراته حماله الحطب في جيدها حبل من مسد.
پوری صورت اللہ تعالی نے اس کے ناکامی کو بیان کرنے کے لیے اور اس کی بربادی کو بیان کرنے کے لیے اور اس کی بے قیمت ہونے کو بیان کرنے کے لیے اللہ نے پوری صورت اتاری. دیکھو یہ نبی کا چچا تھا, خاص چچا تھا, خاندان کی دروازے کتنا اونچا خاندان ہے. مکے میں رہتا تھا, عربی زبان بولتا تھا, لیکن یہ نہ اسے نسب کام آیا, نہ حسب کام آیا, نہ مکے میں رہنا کام آیا, نہ نبی کا خاندان ہونا, نہ عربی زبان بولنا کام آیا. تو معلوم ہے کہ یہ ساری چیزیں آدمی کی کامیابی کی اصل نہیں ہے. ധർമ്മരെ അതുപോലെ തന്നെ കുടുംബവും ഗോത്രവും കൊണ്ട് ഇന്ന് പലരും ഫഖ്ർ നടിക്കാറുണ്ട്. വലിയ കുടുംബക്കാരനാണ്, വലിയ ഗോത്രക്കാരനാണ്. ധർമ്മരെ ഇതിലും അല്ലാഹു തആല വിജയം വെച്ചിട്ടില്ല. ഏറ്റവും വലിയ കുടുംബക്കാരനായിരുന്നു ഖുറൈശി കുടുംബക്കാരനായിരുന്നു അബൂ ലഹബ്, അതുപോലെ തന്നെ അബൂ ജഹൽ.
ഈ അബൂലഹബ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പാണ് സഹോദരനാണ്. എന്നിട്ട് കൂടി അതുപോലെ ഖുറൈശിക്കാരനായിരുന്നു, അവിടുത്തെ നേതാവായിരുന്നു, എല്ലാ നിലയിലും വലിയ സ്ഥാനമാനങ്ങളുള്ള വ്യക്തിയായിരുന്നു. ഇതെല്ലാം ഉള്ളതിനോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിന്റെ ജീവിതത്തിൽ എന്താണോ ഉണ്ടാകേണ്ടത് വിജയത്തിന് വേണ്ടി, അതുണ്ടായിരുന്നില്ല, അതിന്റെ പേരിൽ അല്ലാഹു പരാജയപ്പെടുത്തി. മാത്രമല്ല ഈ അബൂലഹബിന്റെ പേരിൽ ഒരു അവന്റെ നാശത്തിന്റെ വിഷയത്തിൽ മാത്രം അല്ലാഹു ഒരു സൂറത്തിനെ തന്നെ അല്ലാഹു തആല അവതരിപ്പിച്ചു. തബ്ബത് യദാ അബി ലഹബി വതബ്ബ് മാ അഗന അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്. ഈ സൂറത്ത് മുഴുവനും അബൂലഹബിന്റെ നാശം, അബൂലഹബിന്റെ കുടുംബത്തിന്റെ നാശം, അബൂലഹബിന്റെ മക്കൾ അവന് ഉപകാരപ്പെടാതിരിക്കുന്നത്, അവന്റെ നാൾ ആഖിറത്തിന്റെ നാശം, ഇതാണ് അല്ലാഹു തആല ബയാൻ ചെയ്തത്. ബഹുമാനുള്ള മുഅ്മിനീങ്ങളെ, കുടുംബത്തിന്റെയും ഗോത്രത്തിന്റെയും പേര് വിജയിക്കണമായിരുന്നെങ്കിൽ അബൂലഹബ് വിജയിക്കണമായിരുന്നു, ഏറ്റവും വലിയ കുടുംബക്കാരനായിരുന്നു. എന്നിട്ട് പോലും പരാജയപ്പെട്ടെങ്കിൽ കുടുംബവും ഗോത്രവും കൊണ്ട് ഒരാൾക്കും വിജയിക്കാൻ സാധിക്കില്ല.
اللہ تعالیٰ نے قرآن کریم میں یہ سارے واقعات بیان کر کے اس امت کو سمجھایا ہے کہ تمہاری جو قیمت ہے نہ ملک سے ہے نہ مال سے ہے, نہ صدارت سے ہے نہ وزارت سے ہے, نہ تجارت سے ہے نہ کھیتی باڑی سے ہے, نہ تمہاری اکثریت سے ہے نہ حسب نسب سے ہے. یہ سب باہر کی چیزیں ہیں کہ باہر کی چیزوں پر آدمی محنت کرتا ہے تو جو باہر کی چیزیں قیمتی بنتی ہیں, آدمی قیمتی نہیں بنتا ہے, آدمی کامیاب نہیں ہوتا ہے.
ഹർമാർ ഈ കാര്യങ്ങളെ മുഴുവനും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല അറിയിച്ചിരിക്കുകയാണ്. അഥവാ മനുഷ്യൻ അവനെ വിജയിക്കാൻ വേണ്ടി അവന്റെ കച്ചവടം, അവന്റെ അധികാരം, അവന്റെ ആൾബലം, അവന്റെ ശക്തി, അവന്റെ കുടുംബം, അവന്റെ പവർ, അവന്റെ സാമ്പത്തികം, ഇതൊന്നും കൊണ്ട് ഒരു മനുഷ്യന് വിജയിക്കാൻ സാധിക്കുകയില്ല. ഇതെല്ലാം മനുഷ്യനിൽ നിന്നും പുറത്തുള്ള കാര്യങ്ങളാണ്. ഈ പുറത്തുള്ള ഒരു കാര്യത്തിലും അല്ലാഹു തആല വിജയത്തെ വെച്ചിട്ടില്ല.
لوگ بدقسمتی سے باہر کی چیزوں پر محنت کر کے خوش ہوتے ہیں کہ ہم قیمتی بن کے کامیاب ہو گئے. لوہے پر محنت کی ہے تو لوہا قیمتی ضرور بنا ہے کہ وہ ہواؤں میں اڑنے لگ گیا. لکڑی پر محنت کی ہے تو لکڑی قیمتی بن گئی, وہ پانی میں تیرنے لگ گئی. پلاسٹک پر محنت ہوئی تو ماشاءاللہ پلاسٹک پوری دنیا میں پھیل گیا, گھر گھر میں وہ پہنچ گیا. لوگوں نے مکانات پر محنت کی تو شاندار عالیشان محل اور بہترین بنگلے بنا لیے. لیکن یہ بنگلہ قیمتی ہے اور یہ لوہا قیمتی ہے اور یہ لکڑی قیمتی ہے, پلاسٹک قیمتی ہے, اس کی وجہ سے انسان قیمتی نہیں بنتا ہے.
ഹർമരെ മനുഷ്യൻ ഇന്ന് വസ്തുക്കളിൽ പരിശ്രമിച്ചു, അതിലൂടെ മനുഷ്യന് വിജയം കിട്ടും എന്ന ധാരണയിലാണ് അവൻ പരിശ്രമിക്കാൻ തുടങ്ങിയത്. ചിലർ ഇരുമ്പിൽ പരിശ്രമം ആരംഭിച്ചു, അങ്ങനെ ഇരുമ്പ് എന്തായി, അത് വിലയുള്ളതായി തീർന്നു, അത് ഇന്ന് അന്തരീക്ഷത്തിലൂടെ പറക്കുന്നതായി തീർന്നു. അതുപോലെ മനുഷ്യൻ അവൻ തടികളിൽ പരിശ്രമിച്ചു, അത് കാരണമായി അതിൽ നിന്ന് കപ്പലായിട്ട് ഇന്ന് വെള്ളത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കിൽ മനുഷ്യൻ പരിശ്രമിച്ചു, അതുപോലെ ഇന്ന് കെട്ടിടങ്ങളുടെ വിഷയത്തിൽ പരിശ്രമിച്ചു, അതിലൂടെ ആ വസ്തുക്കൾ വിലയുള്ളതായി തീർന്നു, വലിയ വലിയ കെട്ടിടങ്ങളായി തീർന്നു, അതുപോലെ വിമാനങ്ങളായി തീർന്നു, കപ്പലുകളായി തീർന്നു. ഇങ്ങനെ വസ്തുക്കൾ വിലയുള്ളതായി തീർന്നു എന്നല്ലാതെ അതിന്റെ പേരിൽ മനുഷ്യർ അവർ വിലയുള്ളതായി തീരുകയില്ല.
आदमी जो कीमती बनता है वो अंदर की माया से कीमती बनता है, बाहर की चीजों से कीमती नहीं बनता है. अच्छे कपड़े पहनने से कीमती बन जाएगा, अच्छे मकान में रहने से कीमती बन जाएगा, अच्छी सवारी में सफर करने से कीमती बन जाएगा, यह धोखा है. फरमाते इंसान की कीमत कामयाबी बाहर की चीजों से नहीं है, इंसान की जो कीमत और कामयाबी है उसके अंदरून के अंदरून से है.
ധർമ്മരെ മനുഷ്യന്റെ വിജയം അത് എപ്പോഴും അവന്റെ ഉള്ളിലുള്ള വസ്തുക്കളെ കൊണ്ട്, ഉള്ളിലുള്ള കാര്യങ്ങളെ കൊണ്ടാണ്. മനുഷ്യന്റെ പുറത്തുള്ള ബാഹ്യമായ അവസ്ഥകളെ കൊണ്ട്, വസ്തുക്കളെ കൊണ്ട് അല്ലാഹു തആല വിജയം വെച്ചിട്ടില്ല. മനുഷ്യൻ നല്ല വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞ് അവൻ വിലയുള്ളവനായി തീരുകയില്ല. ഉയർന്ന കെട്ടിടങ്ങളിൽ താമസിക്കുന്നു എന്ന് കരുതി അവൻ വിലയുള്ളവനായി തീരുകയില്ല. ഏറ്റവും മുന്തിയതര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിന്റെ പേരിലും മനുഷ്യൻ വിലയുള്ളവനായി തീരുകയില്ല. ദുനിയാവിന്റെ ബാഹ്യമായ വസ്തുക്കളിൽ ഒന്നിലും അല്ലാഹു തആല മനുഷ്യന്റെ വിജയം വെച്ചിട്ടില്ല. മനുഷ്യന്റെ വിജയത്തെ അല്ലാഹു വെച്ചിരിക്കുന്നത് അവന്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങളുടെ പേരിലാണ്.
ഏക് അല്ലാഹു വാലേ ദറഫ് കേ നീചെ ആരാം കർ റഹേ തേ. അല്ലാഹു വാലേ കീമതി ഹോതേ ഹൈ ഈമാൻ ഔർ ആമാൽ ഔർ സിഫാത് കി വജഹ സേ അല്ലാഹ് കേ കീമതി ഹോതേ ഹൈ. വോ ആരാം കർ റഹേ തേ, ബാദ്ഷാഹ് കി സവാരി വഹാൻ സേ ഗുസരി چنانچہ بادشاہ نے دیکھا ایک آدمی سو رہا ہے, میری سواری جا رہی اٹھ نہیں رہا ہے, تو حضرت نے بادشاہ نے اسے ان کو لات ماری, پیر سے مار کر جگایا اور جگا کے کہا کہ جانتے ہو کون ہو میں؟ حضرت تو حضرت تھے, اللہ والے کسی سے ڈرتے تو ہے نہیں. حضرت نے کہا یہی تو سوچ رہا ہوں کہ صاحب کون سے جانور نے لات ماری, اس لیے کہ لات مارنا جانور کا کام ہے, انسان تھوڑی لات مارتا ہے, اس لیے میں سوچ رہا ہوں کہ کس جانور نے لات ماری. اور
اللہ نے اشتہ داسن اور مرچ وٹل وشرم چھوڑی ہے. یہ سمے രാജാവിന്റെ സൈന്യം, രാജാവും അവരുടെ കൂട്ടരും ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയായിരുന്നു. സാധാരണ രാജാക്കന്മാരെ കാണുമ്പോൾ ചാടി എഴുന്നേറ്റ് ബഹുമാനത്തോടെ നിൽക്കുമായിരുന്നു, പക്ഷെ ഇത് അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണ്, അവരങ്ങനെ ദുനിയാവിന്റെ വസ്തുക്കളിലൊന്നും അവര് മതിമറന്നു പോകുന്നവരല്ല. അതിന്റെ പേരിൽ അദ്ദേഹം അവിടെ തന്നെ കിടക്കുകയുണ്ടായി. രാജാവിന് ഇത് ദേഷ്യമുണ്ടായി, രാജാവിന്റെ ഇത് കാലുകൊണ്ട് അദ്ദേഹത്തിനെ തട്ടി ഉണർത്തുകയുണ്ടായി. എന്നിട്ട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം ഉണർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ധൈര്യത്തോടുകൂടി പറഞ്ഞു, അദ്ദേഹം ഈ ബാഹ്യമായ പടവളപ്പ് കണ്ടിട്ടൊന്നും അദ്ദേഹം വാങ്ങിപ്പോയില്ല. അദ്ദേഹം ഹിമ്മത്തോടി പറഞ്ഞു, സാധാരണ ഇങ്ങനെ കാലുകൊണ്ട് തൊഴിക്കുക എന്നുള്ളത് മൃഗങ്ങളുടെ പണിയാണ്, എനിക്ക് നിങ്ങളൊരു മൃഗമാണെന്ന് തോന്നുന്നു
പറഞ്ഞു. ഹജരത്തിനെ കോണോ സമജ് ബാദ്ഷാഹോ അല്ലാഹ് വാലേ സബക് സിഖാതേ ഹൈ. ഹജരത്തിനെ കഹാ കെ വഹി ദേഖ് റഹാ ഹൂം കെ തൂ കോൺ ഹൈ കെ പൈദാ ഹോനേ സേ പെഹ്ലേ നാപാക് ഖത്രാ ഥാ, یعنی بدن سے نکل جائے تو غسل فرض ہو جائے, بدن سے نکل کر کپڑے پہ لگ جائے تو کپڑا ناپاک ہو جائے, مسجد میں جانے کے لائق نہ رہے, قرآن چھونے کے لائق نہ رہے, اور اس کے بعد اب جو انشاءاللہ انسان اللہ نے تجھے بنایا ہے تو تیرے پیٹ میں گندگی ہے, تیرے ناک پہ منہ میں گندگی ہے, ذرا کھال چھیلے تو خون نکل آتا ہے, سارا گندگی کا ڈھیر لے کے پھر رہا ہے, اور جب مر جائے گا تو جیفا ہے, چند دن دو چار دن اگر چھوڑ دیا جائے مرنے کے بعد تو وہاں سے لوگوں کو گزرنا مشکل ہو جائے, اتنی گندگی پھوٹے گی, اور قبر میں جائے گا تو کیڑے مکوڑے کھائیں گے. یہ انسان کا حال ہے اور اس پر انسان کو ناز ہے. یہ جانتے ہو, یہ جانتے نہیں کہ میں کون ہوں. ذرا اللہ مال دے دیتے ہیں, عہدہ دے دیتے ہیں, طاقت دے دیتے ہیں تو آدمی جو ہے وہ زمین پر اس کے پیر ٹکتے نہیں, سمجھتا کہ صاحب میں ہی سب کچھ ہوں, حالانکہ انسان کی کوئی قیمت نہیں ہے ساری چیزوں کی بنیاد.
سورگڑ ہی سمیم ویٹ راجا چوچو جان آران کریا چوچو اب اللہ اشت داس پودے آ چوکل کاریہ اور گڑپاڑ اور دینی کاریہ منسلک کوکم آگے ادہ پر وم ریتس گڑپائ എങ്ങനെയുള്ളതായിരുന്നു അത്? നിങ്ങളുടെ പിതാവിൽ നിന്നും പുറത്തേക്ക് ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പിതാവിന് കൂടി നിർബന്ധമായിരുന്നു. അതും കാരണം ഏതെങ്കിലും ഒരു വസ്ത്രത്തിൽ പുരണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ വസ്ത്രം കഴുകണമായിരുന്നു. ഇതായിരുന്നു ആദ്യത്തെ നിങ്ങളുടെ അവസ്ഥ. അതിനുശേഷം അത് കാരണമായിട്ട് അത് പുറപ്പെട്ടു പോയതിന്റെ പേരിൽ നിങ്ങളുടെ പിതാവിന് ഖുർആൻ ശരീഫ് ഓതാൻ അനുവാദമുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് അതുപോലെ തന്നെ പള്ളിയിൽ പ്രവേശിക്കുന്നതിനും അനുവാദമുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം നിങ്ങൾ അള്ളാഹു ഒരു മനുഷ്യനാക്കി. ഇനി ഇതിനുശേഷം നിങ്ങൾക്ക് ഒരു മരണം സംഭവിക്കും. ആ മരണത്തിന് ശേഷം നിങ്ങൾ ശവമായി തീരും. അതിനുശേഷം നിങ്ങളെ കബറടക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരങ്ങളെ ചെതിലുകളും പുഴുക്കളും തിന്നു തീർക്കും. ഇതാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ പറയുകയുണ്ടായി. സഹോദരങ്ങളെ, നമ്മൾ വസ്തുക്കളെ കൊണ്ട് വലുതാണ്, കുറച്ച് സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോ ആയി എന്ന് മനസ്സിലാക്കിയാണ് ബാഹ്യമായി വസ്തുക്കളെ കൊണ്ട് നമുക്കൊരു വിലയും ഉണ്ടാവുകയില്ല.
آدمی کی جو قیمت ہے میرے دوستو دور بھائیوں, وہ اندر کی مایا سے, ایمان ہے, ایمانی صفات ہیں, اعمال ہیں, اخلاق ہیں, آدمی کے اندر کی عبودیت اور تواضع ہے, یہ وہ چیزیں ہیں جو آدمی کو قیمتی بناتی ہیں. اللہ کے نبی علیہ الصلوۃ والسلام نے ایک حدیث میں فرمایا کہ ما نقص صدقۃ من مالی, فرمایا کہ آدمی جتنا بڑا صدقہ کرے اس کے مال میں کمی نہیں آتی. وما زاد الله عبدا بعفو الا عسا, فرمایا کہ جب کوئی بندہ کسی کو معاف کر دیتا ہے تو اس معاف کرنے والے کی اللہ عزت میں اضافہ فرماتے ہیں. اور آگے فرمایا کہ وما تواضع احد لله الا رفعه الله, کہ جو اللہ کے لیے اپنے کو چھوٹا بناتا ہے اور اپنے آپ کو جو ہے آدمی جو ہے
بالکل خاکساری اور عاجزی کے ساتھ پیش آتا ہے اللہ اسے بڑا بناتے ہیں. لہذا بندگی میں، عاجزی میں، انکساری میں اور چھوٹا بننے میں آدمی کی قیمت ہے. اگر آدمی اکڑتا ہے اپنے مال پر، اپنی چیزوں پر، اپنی طاقت پر، اپنے حسن و جمال پر یا اپنے خاندان کے حسب و نصب پر، تو پھر آدمی اللہ کی نگاہوں میں گر جاتا ہے.
اللہ تعالی ول وچ منشن اللہ استعانم لکھنت نمبر کاریہ کنٹان اب ایمان തഖ്വയാണ്, തവക്കുലാണ്, തൊഹാറത്താണ്, നല്ല അഖ്ലാഖാണ്, എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുന്നതിലാണ്, സൽസ്വഭാവിയായി തീരുന്നതിലാണ്. ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഈ ഗുണങ്ങളെ കൊണ്ട്, സിഫാത്തുകളെ കൊണ്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ വിലയുള്ളവരായി തീരുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ സദഖ ചെയ്യുകയാണ് എങ്കിൽ ഒരിക്കലും അവന്റെ സമ്പത്തിൽ യാതൊരു കുറവും സംഭവിക്കുകയില്ല. ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക്, മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്സത്തിനെ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ മുമ്പിൽ വിനയം കാണിച്ചാൽ, ഞാൻ ചെറിയവനാണ് എന്ന് അവൻ നടിക്കുകയാണെങ്കിൽ, ആ നിലയിൽ അവൻ വിനയം കാണിക്കുകയാണെങ്കിൽ അല്ലാഹു അവനെ വലിയവനാക്കി തീർക്കുന്നതാണ്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും പദവിയുടെ പേരിൽ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെ പേരിൽ അല്ലാഹു വർദ്ധനവ് നൽകുകയില്ല. മറിച്ച് അല്ലാഹു തആല മാപ്പ് കൊടുക്കുന്നതിൽ, വിനയം കാണിക്കുന്നതിൽ, ഇതിലൂടെയാണ് അല്ലാഹു തആല മനുഷ്യനെ ഉയർത്തുന്നത്.
സഹാബായെ കറാം റിസ്വാനുള്ളാഹി തആല അലൈഹി മജ്മഈൻ ഇസ്ലാം സേ പഹലേ വോ ക്യാ തേ സബ് ജാൻതേ ഹൈ ഔർ ഇസ്ലാം കേ ബാദ് അല്ലാഹ് തആല നേ ഉൻകോ ക്യാ മഖാം ദിയാ. നബി കി ഗുലാമി മേ ആയേ, ഇമാം മേ ദാഖിൽ ഹുവേ ഔർ അല്ലാഹ് കേ റസൂൽ കി 100% ഇതാഅത് കി മുഹബ്ബത് കേ സാത്ത് ചലേ, ഖുർബാനിയാ ദി. اللہ تعالیٰ نے صحابہ کرام کو سارے عالم کے انسانوں کے لیے نمونہ بنایا، اسوہ بنایا، قدوہ بنایا. اور اللہ کے نبی علیہ الصلوۃ والسلام نے فرمایا، اصحابی کالنجوم بأیہم اقتدیتم اهتدیتم، میرے سارے صحابہ بھی ستاروں کے ہیں، جس کے پیچھے چلو گے، جس کی اقتداء کرو گے، فرمایا کہ کامیاب ہو جاؤ گے، منزل پہ پہنچ جاؤ گے.
ഹർമാരെ സുഹാബാക്കൾ അവരുടെ ആദ്യത്തെ അവസ്ഥ എന്തായിരുന്നു? അവർക്ക് ദീൻ ലഭിക്കുന്നതിന് മുമ്പ് അവർ ഏതൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്? എന്നാൽ അവർ ദീനിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സഹവാസത്തിൽ കഴിഞ്ഞു, ഉന്നതമായ ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തു, അവരുടെ ഉള്ളുകളെ അവർ നന്നാക്കിയെടുത്തു. വിജയത്തിന് എന്താണ് അല്ലാഹു തആല മാനദണ്ഡമാക്കി വെച്ചത്, ആ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തു. അവർക്ക് അവരുടെ ജീവിതത്തിൽ അല്ലാഹു തആല വിജയം നൽകി, അവരിൽ വലിയ വലിയ ഗുണങ്ങൾ അവരുണ്ടാക്കിയെടുത്തു, അതിന്റെ പേരിൽ അവർക്ക് വലിയ വിജയം നൽകി. എത്രത്തോളം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്ഹാബി കന്നുജൂം ബിഐഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, എന്റെ സ്വഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഈ നിലയിൽ പറയപ്പെടാൻ പാകത്തിന് ഓരോ സ്വഹാബാക്കളും, നബിതങ്ങളുടെ ഓരോ സ്വഹാബാക്കളും ഏറ്റവും വലിയ മാതൃകകളായി, ലോകത്തിന്റെ മാതൃകകളായി അവർ മാറി. എന്തിന്റെ പേരിലാണ്? അവരുടെ ഉള്ളിലുള്ള ഈ സിഫാത്തുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തതിന്റെ പേര്.
ഹദരത്തെ ബിലാൽ റസി അള്ളാഹു തആല അൻഹു, ജിൻകാ നാം അസ്മത്തോ സേ ലേത്തെ ഹൈ, മുഹബ്ബത്തോ സേ ലേത്തെ ഹൈ, ഉൻകാ നാം ആതേ ഹി സബാൻ പർ റസി അള്ളാഹു അൻഹു കാ കേ ദുആയേ ആതി ഹൈ. ഹദരത്തെ ബിലാൽ കൗൻ തേ സബ് ജാൻതേ ഹൈ, നാ ഉൻകേ പാസ് മുൽക് താ, നാ മാൽ താ, നാ ഉൻകേ പാസ് കോയി ചീസേ തീ, اور نہ ان کے پاس کوئی محل تھا، بلکہ وہ خود اپنی ذات سے آزاد بھی نہیں تھے، غلام تھے. ان کی والدہ بھی باندھی تھی، وہ خود بھی غلام تھے. لیکن اللہ تعالیٰ نے کس مقام پر، کس مرتبے پہ پہنچایا ہے؟ اللہ کے نبی علیہ الصلوۃ والسلام نے فرمایا، بلال جب میں گیا معراج میں تو میں نے دیکھا کہ تم میرے سے آگے چل رہے ہو اور تمہارے پیروں کی آہٹ میں سن رہا ہوں. یہ بلال ہے. اللہ کے نبی علیہ الصلوۃ والسلام نے فتح مکہ کے موقع سے فرمایا، بلال مکے والوں کی نگاہوں میں تمہاری کوئی حیثیت نہیں تھی، لیکن آج ہم بتاتے کہ بلال کا مقام کیا ہے. حضرت بلال رضی اللہ عنہ کا اللہ کے نبی صلی اللہ علیہ وسلم نے فتح مکہ کے موقع پر بیت اللہ پر کھڑا کر کے اذان دلوائی. حالانکہ بیت اللہ میں بہت سے مقامات ہیں، صفا ہے، مروہ ہے، میلین اخضرین ہے، مقام ابراہیم ہے، حتیم ہے اور بہت سی جگہ ہیں، لیکن اللہ کے اسلام نے سارے مکے والوں کو دکھانے کے لیے جس بلال کو تم نے حقیر اور ذلیل سمجھا تھا، آج دیکھ لو اس بلال کا مقام کیا ہے. وہ اللہ کے گھر پہ چھت پر کھڑے ہو کر اللہ کے نام کو بلند کر رہے ہیں اور اذان دے کے ساری انسانیت کو اللہ کے در پر اللہ کے گھر پہ بلا رہے ہیں. تو وہ بلال ہیں, یہ کالے بھی ہیں, غلام بھی ہیں, نہ مکے کے ہیں, نہ مدینے کے ہیں, نہ حجاز کے ہیں, نہ عربی زبان ان کی ہے, وہ افریقہ کے ایک ملک حبشہ کے رہنے والے ہیں, لیکن ایمان ہے اور اعمال ہے. اللہ نے کہاں سے کہاں پہنچایا.
ധർമ്മരെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ തന്നെ നമ്മുടെ നാവുകളിൽ അറിയാതെ ബഹുമാനവും നാവുകളിൽ റളിയല്ലാഹു അൻഹു എന്ന് തർദീത്ത് വരാറുണ്ട്. ധർമ്മർ ഇദ്ദേഹം ആരായിരുന്നു യഥാർത്ഥത്തിൽ? ഒരു നീഗ്രോ അടിമയായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവും ഒരു അടിമ സ്ത്രീയായിരുന്നു. അദ്ദേഹം കറുത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹം സ്വന്തം ശരീരം പോലും അതുപോലും അടിമയായിരുന്നു. അദ്ദേഹത്തിന് അവകാശപ്പെട്ടതായിരുന്നില്ല. ഇങ്ങനെയെല്ലാമായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്താണോ അള്ളാഹു വിജയത്തിന് വേണ്ടി മാനദണ്ഡമാക്കിയത് അത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ സിഫാത്തുകളും ഗുണങ്ങളും വന്നു ചേർന്നു അദ്ദേഹത്തിനെ ഏതവസ്ഥയിലേക്ക് അള്ളാഹു തആല ഉയർത്തി. ഒന്നുമില്ലാതിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിലാൽ ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചെരുപ്പടി ശബ്ദം കേട്ടു. നോക്കുമ്പോൾ ബിലാൽ ഞാൻ നിന്നെയാണ് കാണുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിന് പാകപ്പെട്ട നിലയിൽ ബിലാൽ റളിയല്ലാഹു ഇത്രയും ഉയർന്ന ദരജയിലേക്ക് ഉയർന്നല്ലോ. അതുപോലെ തന്നെ മക്കം ഫത്ഹിന്റെ സന്ദർഭം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹുവിന്റെ ദരജ സ്ഥാനം മാനം എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അവിടെ ബാങ്ക് വിളിക്കുന്നതിനുള്ള ഒരു സന്ദർഭം വന്നു. ഈ സമയത്ത് മക്കയുടെ കഅബയുടെ ഉള്ളിൽ ബിലാൽ റളിയല്ലാഹുവിനെ കയറ്റി നിർത്തിക്കൊണ്ടാണ് ബാങ്ക് വിളിക്കുന്നത്. എന്നാൽ ബാങ്ക് വിളിക്കാൻ പല സ്ഥലങ്ങളുണ്ട്. അവിടെ സൊഫാ മലയുണ്ട്, ഇബ്രാഹിം മക്കാമ ഇബ്രാഹിം ഉണ്ട്, മർവയുണ്ട്, പലതുമുണ്ട്. എന്നിട്ട് അവിടെ എന്നും നിർത്തിയില്ല. കഅബ ഷരീഫിന്റെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിനെ കൊണ്ട് ബാങ്ക് വിളിപ്പിക്കുകയാണ്. ഈ ബിലാലിന്റെ വിജയം സഹോദരന്മാരെ എന്തിന്റെ പേരിലാണ്? അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഈ സിഫാത്തുകളും ഗുണങ്ങളും ഉള്ളതിന്റെ പേരിലാണ്. ബാഹ്യമായ വസ്തുക്കളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അല്ലാഹു തആല അദ്ദേഹത്തെ വിജയിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ ഗുണങ്ങളും സിഫാത്തുകളും ഉള്ളതിന്റെ പേരിൽ.
ഹം ലോഗ് കൈ മുൽക്കോ മേ അഫ്രീക്ക കേ ഗേ മാഷാല്ലാ ഹർ ജഗഹ ഹംനേ മസ്ജിദോ മേ ദേഖാ ഭൈ യേ കൗൻ ഹേ മസ്ജിദ് മേ മുഅസ്സിൻ ഹോതേ ഹൈ ഹമാരെ മുഅസ്സിൻ ബോൽതേ ഹൈ ലേക്കിൻ വോ കഹതേ യേ ഹമാരെ മസ്ജിദ് കേ ബിലാൽ ഹൈ നാം ഹി ബിലാൽ പഡ ഗയാ کہ جو بھی مؤذن ہے اس کو بلال کہتے ہیں کہ نسبت اتنی اونچی ہو گئی. ہم ایک مرتبہ حبشہ میں گئے اور وہاں کے لوگوں کو جمع کیا اور جمع کر کے بات کی. تو ہم نے کہا بھائی آپ تو حبشہ کے لوگ ہیں, حضرت بلال سے نسبت تمہاری ہے اور ماشاء اللہ تمہارا مقام بہت بلند ہے. تو سارا مجمع رونے لگا کہ ہم ہیں کالے اور ہیں حبشہ کے افریقہ کے لوگ ہیں, لیکن ہماری نسبت حضرت بلال سے ہے. اس لیے ہمیں امید ہے کہ حضرت بلال سے محبت ہے. وہ حدیث میں آتا ہے کہ المرء مع من احبا, کہ قیامت میں آدمی کا حشر اسی کے ساتھ ہوگا جس سے اسے محبت ہوتی ہے.
فرمایا مولانا نے اور جماعت افریقہ لے گئی. افریقہ لے چلتے അവിടെ ഉള്ള ഓരോ പള്ളികളിലും അവിടെ ബാങ്കിന്റെ ഉത്തരവാദിത്തമുള്ള ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്മാരെ അവർക്ക് പറയുന്ന പേര് തന്നെ ബിലാൽ എന്നാണ്. അവിടെ മുഅദ്ദിൻ എന്ന് പറയാറില്ല. ആഫ്രിക്കയിലുള്ള ഓരോ മുഅദ്ദിനും അവിടെ വിളിക്കപ്പെടുന്നത് ബിലാലെ 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 എന്നാണ്. അത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ സ്ഥാനത്തെ ഓർത്തുകൊണ്ടാണ് ആ പേരിൽ അവർ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഹബിഷയിലേക്ക് മൗലാനയുടെ ജമാഅത്ത് പോയി. ഹബിഷ നിവാസികളെയൊക്കെ ഒരുമിച്ചു കൂട്ടിയതിന് ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെ തലമുറക്കാരാണെന്ന് അറിയുമോ? ബഹുമാനപ്പെട്ട സയ്യിദ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിൻഗാമികളാണ് എന്ന് അവരോട് പറഞ്ഞു. ആ മജ്മ മുഴുവനും അവർ കരയാൻ തുടങ്ങി. അവർ മുഴുവനും കരഞ്ഞു. അവർ കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു, നമ്മൾ ഇപ്പോഴും ആ ബിലാൽ റളിയല്ലാഹുവിനോട് സ്നേഹം വെച്ച് പുലർത്തുന്നവരാണ് എന്ന് പറഞ്ഞു. അൽ മർഉ മഅ മൻ അഹബ്ബ, ഹദീസ് വരുന്നുണ്ട്, ഏതൊരു മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നത് നാളെ ആഖിറത്തിൽ അവരോടൊപ്പമായിരിക്കും. അതുകൊണ്ട് നമ്മളും ആഗ്രഹിക്കുന്നു, നമ്മൾ നമ്മുടെ നിറം കറുപ്പാണ്, നമ്മുടെ അവസ്ഥകളൊക്കെ അതുപോലെ തന്നെയാണ്, നമ്മളും ആഫ്രിക്കക്കാരാണ്, നീഗ്രോ അടിമകളിൽ ആ വിഭാഗത്തിൽ പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ ബിലാൽ റളിയല്ലാഹു അൻഹു സ്നേഹിച്ചുകൊണ്ട് നാളെ ആഖിറത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ആകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് അവർ പറയുക.
ഇസി തര ഹർ ഹർ സഹാബി കോ ഹം ബയാൻ കരേ, ഏക് സഹാബി ദാസ്താൻ ഹർ സഹാബി കോ അല്ലാഹ് തആല നേ ക്യാ മഖാം അതാ ഫർമായ. حضرت سلمان فارسی ایران کے ہیں, زبان ان کی فارسی ہے, اور اصفہان سے وہ چلے ہیں حق کی تلاش میں, اور پتہ نہیں کیا کیا قربانیاں دی ہیں, راستے میں بیچے گئے, خریدے گئے, ان کی کمائی ہوئی جو بکریاں تھیں, اونٹ تھے, جانور تھے, سب چھین لیے گئے, یہاں تک کہ اللہ تعالیٰ ان کو مدینے پہنچایا. اور مدینے پہنچ کر جو ہے انہوں نے سنا تھا کہ اللہ کے نبی علیہ الصلوۃ والسلام کے نبی ہونے کی کچھ علامتیں ہیں, لہذا ان علامتوں میں ایک علامت یہ ہے کہ نبی جو ہے وہ صدقہ نہیں کھاتے ہیں, صدقہ خود نہیں کھاتے ہیں. چنانچہ ایک مرتبہ ایک یہودی کے باغ میں جو کام کر رہے تھے اس کے غلام ہو کر وہ کچھ کھجوریں لے کر گئے, اللہ کے نبی علیہ الصلوۃ والسلام کی خدمت میں پیش کیا اور کہا کہ یہ آپ کے لیے صدقہ ہے. انہوں نے دیکھا کہ اللہ کے نبی نے ساری کھجوریں دوسروں کو تقسیم کر دی, آپ نے ایک کھجور بھی نہیں کھائی, سمجھ گئے کہ ایک علامت پوری ہو گئی. پھر دوسری مرتبہ لے گئے اور لے جا کے کہا حضور یہ آپ کے لیے ہدیہ ہے, اللہ کے نبی نے دوسروں کو تقسیم بھی کیا اور خود بھی استعمال کیا, تو سمجھ گئے دوسری علامت بھی پوری ہو گئی. اور ایک موقع پر یہ بھی سنا تھا کہ آپ کے دونوں مونڈوں کے درمیان میں مہر نبوت ہے, لہذا وہ بھی دیکھنا چاہیے. بناچے آپ بقی جو جنت یعنی قبرستان ہے مدینہ منورہ کا, اس میں آپ کسی صحابی کی تدفین میں گئے تھے, بناچے وہ صحابی حضرت سلمان فارسی جو ابھی مسلمان نہیں ہوئے تھے, وہ اللہ کے نبی کے گرد گھوم رہے تھے کہ دیکھیں وہ مہر نبوت نظر آتی ہے, اللہ کے وسلم سمجھ گئے یار آپ نے چادر نیچے کر دی. بناچے چادر نیچے کرتے ہی سلمان فارسی وہ اللہ کے نبی کی مہر نبوت کو چومنے لگے اور پھر اللہ کے نبی سے کہا اللہ کے نبی میں نے معلوم کیا تھا, مجھے کسی نے بتایا تھا, تو آخری جس پادری کے پاس میں نے وقت گزارا ہے اس نے مجھے بتایا تھا کہ آخری نبی آنے والے ہیں, وہ مکہ مکرمہ سے مدینے ہجرت کر کے آئیں گے, ان کی یہ علامتیں ہیں کہ صدقہ نہیں کھائیں گے, وہ جو ہے ہدیہ استعمال کریں گے, اور ان کے دونوں مونڈوں کے درمیان میں مہر نبوت ہوگی, یہ علامت ہے, مجھے یقین آ گیا اب میں مسلمان ہوتا. میرے دوستو یہ مجاہدہ کر کے مسلمان ہوئے ہیں, اور پھر ان کا مقام کیا ہوا ہے پھر آئندہ سنی.
فرمر اگنے ایز صحاباکل جیوت نمان پریشود چالم اوڑے ولی تیاگنگل نمک کانام اوڑے اندتمائے ستانگلے نمک مرسیاکان گل الپٹ اورالان بہمان پٹ سلمان فارس رضی اللہ تعالی ادہم یدارتت دل ایران کارنا آ سلمان فارس رضی اللہ عنہ അദ്ദേഹം സത്യത്തെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു. അഫ്സഹാൻ എന്ന സ്ഥലത്ത് നിന്നും അദ്ദേഹം പുറപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ധാരാളം ആടുകളുണ്ടായിരുന്നു, പല വസ്തുക്കളുണ്ടായിരുന്നു, പലതും നഷ്ടപ്പെട്ടു, കളവുപോയി. എന്നാലും അദ്ദേഹം ഈ സത്യത്തെ അന്വേഷിക്കൽ അവസാനിപ്പിച്ചില്ല, അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അവസാനം അദ്ദേഹത്തിന് ഒരു അറിവ് കിട്ടി, മക്കയിൽ നിന്നും ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് ഒരു പ്രവാചകൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കുകയാണ്, അദ്ദേഹമാണ് അവസാനത്തെ നബി എന്ന് അദ്ദേഹത്തിന് ഒരു അറിവ് കിട്ടി. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു യഹൂദിയിൽ നിന്നും പഴയകാല പണ്ഡിതന്മാരിൽ നിന്നും അദ്ദേഹം കേട്ടിരുന്നു ഈ അവസാന നബിക്ക് മൂന്ന് അലാമത്തുകൾ, മൂന്ന് അടയാളങ്ങളുണ്ട്, ആ അടയാളം ഈ നബിയിൽ ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് പരീക്ഷിച്ചറിയണം. അദ്ദേഹം നേരത്തെ ഒരു യഹൂദിയുടെ തോട്ടത്തിലെ അദ്ദേഹം തൊഴിലാളിയായിരുന്നു, അവിടെ നിന്നും അദ്ദേഹം സമ്പാദിച്ചെടുത്ത കുറച്ച് ഈത്തപ്പഴവുമായി അദ്ദേഹം ദമിതങ്ങൾ അടുക്കിലേക്ക് മദീനയിലേക്ക് അദ്ദേഹം പോയി. എന്നിട്ട് നബ്സല്ലാഹു അലിസ്ലമാ തങ്ങൾ അടുക്കൽ ചെന്നിട്ട് തങ്ങളെ ഇത് സ്വതക്ക വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് തങ്ങളെ ഏൽപ്പിക്കുകയുണ്ടായി. അദ്ദേഹം എന്നിട്ട് വീക്ഷിച്ചു, കാരണം ഒന്നാമത്തെ അടയാളം ഇതാണ്, നബ്സല്ലാഹു അലിസ്ലമാ തങ്ങൾ സ്വതക്ക ഭക്ഷിക്കുകയില്ല. അദ്ദേഹം നോക്കി ഈ അടയാളം പൂർത്തിയാക്കാൻ പറ്റുമോ. നബ്സല്ലാഹു അലിസ്ലമാ തങ്ങൾ ആ ഈത്തപ്പഴം തൊട്ടടുത്തുള്ള ഓരോരുത്തർക്കും വിതരണം ചെയ്തുകൊണ്ടേയിരുന്നു, അതിൽ നിന്ന് ഒരു ഈത്തപ്പഴം പോലും നബ്സല്ലാഹു അലിസ്ലമാ തങ്ങൾ കഴിച്ചില്ല. അദ്ദേഹത്തിന് സന്തോഷമായി, ഒന്നാമത്തെ അടയാളം പൂർത്തിയായിരിക്കുകയാണ്, നബിയാകാൻ യോഗ്യതയുള്ള ആളായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. വീണ്ടും അദ്ദേഹം മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം വീണ്ടും മടങ്ങി വന്നു, അദ്ദേഹം മുസ്ലിമായിട്ടില്ല. രണ്ടാമത് അദ്ദേഹം വന്ന് കുറച്ച് ഈത്തപ്പഴം വീണ്ടും കൊണ്ടുവന്നു. ആ സമയത്തും അദ്ദേഹം പറഞ്ഞു, അള്ളാഹു റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് ഹദിയാണെന്ന് പറഞ്ഞു. കാരണം രണ്ടാമത്തെ അടയാളം എന്താണ്, ഹദിയാണെങ്കിൽ നബിമാര് കഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദിയാണെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നും തങ്ങൾ കഴിക്കുന്നത് കണ്ടു, രണ്ട് അടയാളങ്ങൾ പൂർത്തിയായി, വലിയ സന്തോഷമായി. ഇനി ഒന്ന് ബാക്കിയാണ്. അദ്ദേഹം ആ അടയാളം കിട്ടുന്നതിന് വേണ്ടി വീണ്ടും അദ്ദേഹം അന്വേഷിച്ച് തങ്ങളുടെ കൂട്ടത്തിൽ നടന്നു. പക്ഷെ അദ്ദേഹം മുസ്ലിമായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം എന്താണ് രണ്ടാമത്തെ അടയാളം, തങ്ങളുടെ ഇരു ഭുജങ്ങളുടെയും ഇടയിൽ നബുവത്തിന്റെ ഒരു മുദ്ര,
അത് ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. അദ്ദേഹം ആ മുദ്ര കാണുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അതിന് കാണാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഒരു പ്രാവശ്യം ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖീഇലേക്ക് ആ പറമാടുന്നതിന് വേണ്ടി ജനാസയുടെ കൂടെ യാത്ര ചെയ്തു. സൽമാൻ ബിൻ ഫാരിസിയും കൂട്ടത്തിൽ യാത്ര ചെയ്തു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിലേക്ക് അത് ഇറക്കി വെക്കുമ്പോൾ തങ്ങളുടെ ഈ വസ്ത്രം മൂടിയിരുന്ന പുതച്ചിരുന്ന വസ്ത്രം നീങ്ങുകയും ആ നുബുവത്തിന്റെ മുദ്ര വെളിവാവുകയും ചെയ്തു. അദ്ദേഹം ഇത് കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് അതിലേക്ക് തങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ മുദ്രയിൽ മുത്തം വെക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വലിയ അന്വേഷണത്തിലായിരുന്നു, ഞാൻ വലിയ ദീർഘദൂരം യാത്ര ചെയ്ത് നിങ്ങൾ അടുക്കിലേക്ക് വന്നതായിരുന്നു. മൂന്ന് അടയാളങ്ങൾ പറയപ്പെട്ടിരുന്നു അവസാനം ലഭിക്കും. അതിലൊന്ന് തങ്ങൾ സക്കാത്തിന്റെ മുതൽ സദഖയുടെ മുതൽ ഭക്ഷിക്കുകയില്ല എന്ന്, അത് ഞാൻ തങ്ങളിൽ കണ്ടിരുന്നു. രണ്ടാമത്തെ അടയാളം ഹദിയ തങ്ങൾ ഭക്ഷിക്കുമെന്ന്, അതും ഞാൻ തങ്ങളിൽ കണ്ടിരുന്നു. മൂന്നാമത്തെ അടയാളം തങ്ങളുടെ ഇരു ഭുജങ്ങളുടെയും ഇടയിൽ നബുവത്തിന്റെ മുദ്ര ഉണ്ടാകുമെന്ന്, അതിന് ഞാൻ ഇപ്പോഴാണ് കണ്ടത്, ഞാനിതാ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം കലിമത്തുൽ ഇസ്ലാമിലേക്ക് വന്നു. പൗരന്മാരെ, അതിനുശേഷം അദ്ദേഹത്തിന്റെ ദർജ, അദ്ദേഹത്തിന്റെ സ്ഥാനം എത്ര ഉയർന്നതായി എന്ന് ഇൻഷാഅല്ലാഹ് തുടർന്ന് പറയും.
അബ് ഇമാൻ ലായ സഹാബി ബനെ, അല്ലാഹ് നെ ഇസ് മഖാം പേ പഹുചായ ജബ് 5 ഹിജ്രി മേ ഗസ്വ അഹ്സാബ് യാ ഗസ്വ ഖന്ദഖ് ജിസേ കഹതേ ഹൈ, മദീനെ മുനവ്വറ മേ ഏക് ജഗഹ ഹൈ ജഹാൻ പർ ഗസ്വ ഹുവാ, ഗസ്വ ഖന്ദഖ് യാ ഗസ്വ അഹ്സാബ്. ഹദീസ് മേ ഉസ്കാ നാം ഖന്ദഖ് ഹൈ, ഖുർആൻ മേ ഉസ്കാ നാം അഹ്സാബ് ഹൈ. ബനാചെ വ സാരേ അറബ് കേ ലോഗ് ആയേ തേ മദീനെ കോ ഖതം കർനേ, സഹാബാ കോ ഔർ ഇസ്ലാം കോ മിറ്റാനേ കേ ലിയേ, ഹദരത് സൽമാൻ ഫാർസി നേ മശ്വറ ദിയാ, اللہ کے نبی علیہ الصلوۃ والسلام ایسے موقعوں پر ہم خندق کھود لیتے ہیں دشمن سے بچنے کے لیے. اللہ کے نبی علیہ الصلوۃ والسلام نے سلمان فارسی کے مشورے پر خندق کھودی. اور لمبا قصہ ہے, اللہ تعالیٰ نے صحابہ کو, حضور کو صحابہ کو اللہ نے فتح دی, اور جتنے بے ایمان قسم کے آئے تھے اسلام اور مسلمانوں کو ختم کرنے کے لیے, اللہ پاک نے سب کو ناکام کیا. جب سلمان فارسی کے مشورے سے یہ کام ہوا, اللہ نے اس مشورے کی بنیاد پر خندق کھودی گئی تو اللہ نے کامیابی عطا فرمائی, تو صحابہ کو حضرت سلمان سے اتنی خوشی ہوئی کہ مہاجرین کہنے لگے سلمان منا, انصار کہنے لگے سلمان منا, کہ سلمان ہمارے ہیں انصار میں سے ہیں. مہاجر کہتے کہ نہیں, وہ مہاجرین میں سے ہیں, وہ باہر سے آئے ہیں. یہ کہتے نہیں, مکے سے نہیں آئے ہیں, یہ مدینے میں آ کر مسلمان ہوئے ہیں, اس لیے وہ انصار میں سے ہیں. جب اللہ کے نبی علیہ الصلوۃ والسلام کو اس کی اطلاع ہوئی تو آپ نے فرمایا کہ سلمان من اہل البین, سلمان نہ انصار میں ہے نہ مہاجرین میں سے ہیں, سلمان تو میرے گھر کا آدمی ہے. اہل نبوت خاندان نبوت میں آپ نے شمار کر لیا. کتنی بڑی بات ہے, حالانکہ سلمان نہ مکے کے ہیں نہ مدینے کے ہیں, نہ حجاز کے ہیں نہ عرب کے ہیں, بلکہ وہ تو ایران کے اصفہان علاقے کے ایک آدمی ہیں جن کا باپ جو ہے وہ آتش پرست تھا, آگ کی پوجا کرتا تھا, لیکن اللہ تعالیٰ نے ایمان کی وجہ سے, نبی کی غلامی کی وجہ سے اللہ پاک نے کہاں سے کہاں پہنچایا. آقا نے فرمایا سلمان من اہل بیت, سلمان اہل بیت میں سے, ہمارے گھر کا ایک آدمی ہے. اندازہ لگاؤ کتنا شرف ملا ہے, کتنی عزت ملی ہے. یہ ایمان کی وجہ سے ملی ہے, مال و دولت کی وجہ سے نہیں, چیزوں کی وجہ سے نہیں, ملک و مال کی وجہ سے نہیں, بلکہ ایمان و اعمال کی وجہ سے اللہ پاک نے سلمان فارسی کے مقام عطا
فرمایا. ہجرت انجام کولم اپڑان خندق یدھ നടക്കുന്നു. വിശുദ്ധ ഹദീസുകളിലൊക്കെ خندق എന്ന് പറയും, ഖുർആൻ ശരീഫിൽ അഹ്സാബ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സമയം ശത്രുക്കൾ ദീനിനെ തകർക്കുന്നതിന് വേണ്ടി പടയെടുത്ത് വരുന്നുണ്ട് എന്നുള്ള വാർത്ത അറിഞ്ഞു. ഈ സമയം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന വിഷയത്തിൽ ഒരു മഷൂറ നടന്നു. അവർമാരെ, ഈ മഷൂറയിൽ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവാണ് പറഞ്ഞു കൊടുത്തത്, നമുക്ക് കിടങ്ങ് കുടിക്കാം എന്ന കാര്യം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാക്കിനെ തീരുമാനമാക്കിയെടുത്തു, കിടങ്ങ് കുടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കിടങ്ങ് കുടിക്കപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക്, മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല വിജയം കൊടുക്കുകയും ശത്രുക്കൾ അല്ലാഹു തആല പരാജയപ്പെടുത്തുകയും ചെയ്തു. ഈ സമയം സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ അഭിപ്രായം കേട്ടുകൊണ്ട് നബി തങ്ങൾ തീരുമാനമാക്കി ചെയ്ത കാര്യത്തിൽ വിജയം കിട്ടിയപ്പോ സുഹാബാക്കളുടെ ഹൃദയത്തിൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോടുള്ള മുഹബ്ബത്ത്, സ്നേഹത്തിൽ വലിയ വർദ്ധനവുണ്ടായി. അപ്പോൾ മുഹാജിറുകളായ സുഹാബാക്കൾ പറഞ്ഞു, സൽമാൻ മിന്ന, സൽമാൻ ഹിജറ ചെയ്തു വന്ന ആളായതുകൊണ്ട് സൽമാൻ മുഹാജിറുകളായ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരാണ് എന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു ചേർത്ത് വെച്ച് പറയുകയുണ്ടായി. ഇത് കേട്ടപ്പോ അൻസാരികൾ പറഞ്ഞു, ഇദ്ദേഹം മക്കയിൽ നിന്ന് വന്നിട്ടില്ല, ഇദ്ദേഹം വന്നത് ഫാരിസിൽ നിന്നാണ്, ഇറാനിൽ നിന്നാണ് വന്നത്, അതുകൊണ്ട് ഇദ്ദേഹം എങ്ങനെ മുഹാജിറുകളുടെ കൂട്ടത്തിലാകും? അൻസാരികൾ പറഞ്ഞു, അല്ല, ഈ സൽമാൻ മിന്ന, സൽമാൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരാണ് എന്ന് അൻസാരികൾ പറഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സൽമാൻ റളിയല്ലാഹു അൻഹു പിടിവലിയുമായി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷയത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അല്ലാഹു റസൂൽ പറഞ്ഞു, സൽമാൻ മിന്ന അഹ്ലിൽ ബൈത്ത്, സൽമാൻ അൻസാരികളിൽപ്പെട്ടവരുമല്ല, സൽമാൻ മുഹാജിറുകളിൽപ്പെട്ടവരുമല്ല, സൽമാൻ എന്നിൽപ്പെട്ടവരാണ്, അഹ്ലിൽ ബൈത്തിൽപ്പെട്ടവരാണ്, നമ്മുടെ കുടുംബക്കാരനാണ് സൽമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ നബുവത്തിന്റെ നൂറാനിയും റൂഹാനിയുമായ കുടുംബത്തിലേക്ക് ചേർത്തുകൊണ്ട് അള്ളാഹു റസൂൽ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഈ സൽമാൻ റളിയല്ലാഹുവിന്റെ പിതാവ് ഒരു അഗ്നി ആരാധകനായിരുന്നു, ആ പിതാവിന്റെ മകന് ഇത്രയും വലിയ ദരജയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് സൗരമാരെ അദ്ദേഹത്തിന്റെ ദീനിനോടുള്ള നേട്ടം, ദീനിനോടുള്ള ആഗ്രഹം, അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമം, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹവാസത്തിൽ അദ്ദേഹം കൂടി അദ്ദേഹത്തിന്റെ ഉള്ള് നന്നാക്കിയെടുത്തതിന്റെ പേരിലാണ് ഈ ദരജയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്.
حضرت صہیب رومی روم سے آئے اور مدینے میں آ کر اسلام میں داخل ہوئے. اللہ نے بہت مال دیا. اب مکہ مکرمہ مکے آئے, مکے میں مسلمان ہوئے. اب مکے سے مدینے جانا ہے ہجرت کر کے. لہذا مکے والوں نے کہا کہ تم جا سکتے ہو, لیکن تم نے جو مکے میں مال کمایا ہے وہ لے کر نہیں جا سکتے. چنانچہ انہوں نے سارا مال مکے والوں کو دے دیا, خالی ہاتھ مدینے چلے گئے, کچھ لے کر نہیں گئے. اللہ کے نبی صلی اللہ علیہ وسلم کو پتا چلا کہ صہیب رومی ہجرت کے لیے سب کچھ قربان کر کے آئے ہیں, تو آپ نے فرمایا ربح البیع ابا یحییٰ, ربح البیع ابا یحییٰ. ان کی کنیت ابو یحییٰ تھی. ابو یحییٰ تمہاری تجارت تو بڑی نفع کی رہی, بڑا اچھا سودا کیا. اللہ نے قرآن میں بھی کہا وَمِنَ النَّاسِ مَن يَشْرِي نَفْسَهُ ابْتِغَاءَ مَرْضَاتِ اللَّهِ. کچھ اللہ کے بندے وہ ہیں جو اللہ کی رضا کے لیے اپنے کو خرید لیتے ہیں, یعنی سب کچھ قربان کر کے اپنی ذات کو لے کر اللہ کے رسول کے پاس چلے جاتے ہیں, ہجرت کر جاتے ہیں. ان کا تذکرہ قرآن میں, ان کی شان میں اللہ نے آیتیں اتاری ہیں. صحابہ وہ صحابہ تھے, ان کے اعمال اللہ کا قرآن بنتے تھے, قرآن ان کی شان میں نازل ہوتا تھا. یہ صحابی مہمان اللہ کے نبی کے لے گئے, گھر میں کھانا نہیں تھا, لہذا میاں بیوی نے مشورہ کیا اور مشورہ کر کے کھانا مہمان کو کھلایا. چراغ گل کر دیا, بچوں کو بھوکا سولا دیا, خود بھی بھوکے سوئے. جب صبح میں اللہ کے نبی کی خدمت میں حاضر ہوئے کہ تم نے اپنے مہمان کے ساتھ رات میں کیا کیا, علماء لکھا کہ انہوں نے عرض کیا اللہ کے نبی میں نے کیا, وہ تو اللہ جانتا ہے, آپ کو کس نے بتایا؟ جس نے کس کے لیے تو نہیں کیا اسی نے مجھے بتایا ہے. وَيُسِرُونَ عَلَىٰ أَنفُسِهِمْ وَلَوْ كَانَ بِهِمْ خَصَاصَةٌ, کہ وہ اپنی ضرورتوں کو قربان کر کے دوسروں کو ترجیح دیتے ہیں. ان کی شان میں اللہ تعالیٰ قرآن اتارتے تھے. میرے دوستو, صحابہ کے اعمال قرآن بنتا تھا. یہ مقام تھا صحابہ کا. یہ ظاہری چیزوں کی بنیاد پر نہیں ہے, ان کے ایمان و اعمال یقین کی بنیاد پر, قربانی کی بنیاد پر اللہ نے ان یہ مقام عطا فرمایا.
ധർമ്മരെ സഹാബാക്കളിൽപ്പെട്ട മറ്റൊരു സഹാബിയാണ് ബഹുമാനപ്പെട്ട സുഹൈബ് റളിയല്ലാഹു തആല. അദ്ദേഹം റോംകാരനായ വ്യക്തിയാണ്. അദ്ദേഹം മക്കയിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ഏർപ്പാടുകൾ, സമ്പത്ത് വളരെ വർദ്ധിച്ചതായിരുന്നു. അങ്ങനെ മക്കയിൽ നിന്ന് അദ്ദേഹം മുസ്ലിമായി, അദ്ദേഹം ഇങ്ങനെ വലിയ കച്ചവടക്ക, വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളായി അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അപ്പോഴാണ് ഹിജ്റയുടെ സന്ദർഭമായത്. അദ്ദേഹം ഹിജ്റ പോകുന്നതിന് വേണ്ടി മദീനയിൽ പോകാൻ വേണ്ടി തീരുമാനമെടുത്ത് പോകുമ്പോ മക്കാർ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു. മക്കാർ പറഞ്ഞു, നീ ധാരാളം സമ്പാദിച്ചിരിക്കുകയാണ് നമ്മുടെ മക്കയിൽ വന്നിട്ട്. ഈ റോംകാരനാണ്, മക്കയിൽ നിന്ന് സമ്പാദിച്ചു, ആ സമ്പത്തുമായി പോകാൻ നമ്മൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ സമ്പാദിച്ച മുഴുവൻ സമ്പത്തുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാം, അതിന്റെ ഉറവിടങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, എന്നാൽ എന്നെ നിങ്ങൾ വെറുതെ വിടാൻ പറഞ്ഞു. ബഹുമാനെ അദ്ദേഹം മുഴുവൻ സമ്പത്തും അദ്ദേഹം കൊടുത്തുകൊണ്ട് അദ്ദേഹം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്ന് ചേർന്നു. അദ്ദേഹം വന്നപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബിഹ തിജാറത്തു അബി യഹ്യ, അബൂ യഹ്യയുടെ കച്ചവടം ലാഭകരമായിരിക്കുന്നു, ലാഭകരമായിരിക്കുന്നു എന്ന് പറയട്ടെ. അതായത്
ഇവിടെ നടന്ന ഈ തിജാറത്ത്, ഈ കച്ചവടം അഥവാ നബിതങ്ങൾ അടുക്കലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ശത്രുക്കൾക്ക് എല്ലാം വിട്ടുകൊടുത്തു പോയത് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അറിയിച്ചു. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഖുർആൻ ഷരീഫിൽ അല്ലാഹു തആല ആയത്തുകൾ ഇറക്കി അദ്ദേഹത്തിന്റെ ആ നന്മയെ അല്ലാഹു തആല എടുത്തു പറയുന്നു. ബഹുമാനുള്ള മുഅ്മിനീങ്ങളെ, സ്വഹാബാക്കൾ എവിടെ നിന്നും ഏത് ദർജയിലേക്ക് അവർ എത്തിച്ചേർന്നു. അതുപോലെ തന്നെ ഒരു സ്വഹാബി ഒരു അതിഥി മദീനയിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാണ് ഇദ്ദേഹത്തെ സൽക്കരിക്കുന്നത്? അങ്ങനെ ഒരു സ്വഹാബി അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടു പോയി. ധാരാളം സമ്പത്തുള്ളതിന്റെ പേരിലോ വീട്ടിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണമുള്ളതിന്റെ പേരിലോ അല്ല കൂട്ടിക്കൊണ്ടു പോയത്, അതിഥിയെ സൽക്കരിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് കൊണ്ടുപോയതാണ്. വീട്ടിൽ ചെന്നപ്പോൾ അവസ്ഥ എന്താണ്? ഒരല്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭക്ഷണം. ഭാര്യയോട് കാര്യം പറഞ്ഞു, നിബിധങ്ങളുടെ അതിഥിയാണ്, അവർ സ്വീകരിക്കാൻ സൽക്കരിക്കാൻ തയ്യാറായി. ഇങ്ങനെയാണ് സൽക്കരിച്ചത്. അവർ സഹോദരന്മാരെ കുട്ടികളെ എന്തോ പറഞ്ഞ് കടത്തി ഉറക്കി ആ ഭക്ഷണം മുമ്പിൽ കൊണ്ടുവച്ചു. ആതിഥേയരും കഴിക്കേണ്ടി വരുമല്ലോ, അത് അതിഥിക്കുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് അതിഥി അറിഞ്ഞാൽ വിഷമമാകുമെന്ന് പറഞ്ഞ് ഭാര്യയോട് പറഞ്ഞതനുസരിച്ച് വിളക്ക് പോലും അടച്ചു കളഞ്ഞു. ആ ഇരുട്ടത്ത് അദ്ദേഹത്തെ കഴിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ വയറ് നിറച്ച് കഴിപ്പിച്ചിട്ട് വീട്ടുകാർ മുഴുവൻ മക്കൾ പട്ടിണിയിലാണ്, ഭാര്യ പട്ടിണി കിടന്നു, ഭർത്താവ് പട്ടിണിയിലാണ്. ഈ അവസ്ഥയിൽ അന്നത്തെ രാത്രി അവർ കഴിച്ചു കൂട്ടി. പിറ്റെന്ന് അദ്ദേഹം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ സഹോദരന്മാരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സന്തോഷത്തോടെ പറഞ്ഞു, നിങ്ങളുടെ ഇന്നലത്തെ പ്രവൃത്തി അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് അറിയിച്ചു. അദ്ദേഹം ചോദിച്ചു, അല്ലാഹു റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് പ്രവൃത്തിയാണ്? നബി തങ്ങൾ പറഞ്ഞു, അത് എന്നെ അല്ലാഹു തആല അറിയിച്ചു തന്നു എന്ന് അറിയിക്കുകയുണ്ടായി. യുഅത്തിറൂന അലാ അൻഫുസിഹിം ഒലോകാനബിഹിം ഹസാസ. ഈ ആയത്തിനെ അല്ലാഹു തആല ഇറക്കി അവർക്ക് സ്വന്തം ആവശ്യമുള്ളതിനോട് കൂടി, സ്വന്തം അവർക്ക് ആവശ്യമുള്ളതിനോട് കൂടി ആ ആവശ്യത്തെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് നൽകുക എന്ന ആൾക്കാരാണ് ഈ സ്വഹാബാക്കൾ. അല്ലാഹു തആല ആയത്തിറക്കി. ബഹുമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ ഗുണങ്ങൾ, ഈ സിഫാത്തുകൾ സ്വഹാബാക്കളുടെ ജീവിതത്തിൽ ഉള്ളതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ വിഷയത്തിൽ ആയത്തുകൾ പോലും ഇറക്കി. ആ നിലയിൽ അല്ലാഹു അവരെ ഉയർത്തുകയുണ്ടായി.
സഹബായി കറാം റിദ്വാനുള്ളാഹി തആല അലൈഹിം അജ്മഈൻ അപ്നെ ഈമാൻ കെ ഇസ് മഖാം പർ തേ, ജോ ഹുക്കും അല്ലാഹ് കി തറഫ് സേ ആതാ ഥാ ഉസ്കോ ഫൗറൻ അമൽ മേ ലാ, ഉൻകാ ഈമാൻ കാ കമാൽ. ഉസേ അല്ലാഹ് നേ ഫർമായാ, ഫൈൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൌ. ഗോയാ കി സാരേ ഇൻസാനോ കോ ഖിയാമത് തക് ആനേ വാലേ ഇൻസാനോ സേ അല്ലാഹ് നേ ഖിതാബ് കിയാ, ഖാസ് തൗർ സേ വോ ജോ മുനാഫിഖീൻ തേ, جو ایمان کا دعویٰ کرتے تھے ان سے بھی کہا گیا کہ اگر وہ ایمان ایسے لائیں جیسے تم ایمان لائے, یعنی صحابہ کی جو جماعت ہے ان کے ایمان کو معیار بتایا, مقیاس بتایا, ان کا ایمان جو ہے وہ نمونہ ہے سارے عالم کے انسانوں کے لیے. فَإِنْ آمَنُوا بِمِثْلِ مَا آمَنْتُمْ بِهِ فَقَدِ اهْتَدَوْا, اگر وہ ایمان لائے ایسے جیسے تم ایمان, یعنی صحابہ میرے نبی کے صحابہ ایمان لائے تو ہدایت یافتہ ہے. تو معلوم ہے کہ صحابہ کا ایمان معیاری ہے, اور ایمان کا حال یہ تھا کہ جب اللہ کی طرف سے کوئی آیت اترتی تھی فوراً حضور کی خدمت میں آتے تھے, اللہ کے نبی اللہ نے آپ پر آیتیں اتاری ہیں اور یہ ہم سے مطالبہ کیا ہے, لہذا ہم اس کے لیے عمل کے لیے تیار ہیں.
ہمارے صحابہ کل اورڈ ایمان کی اوستھا اپرکارമായിരുന്നു. അവരോട് ഏതൊരു കൽപ്പന അല്ലാഹുവിന്റെ ഖുർആനിൽ വന്നിരുന്നാലും അവർ അതുപോലെ അപ്പോഴ് അമൽ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് മുനാഫിക്കീങ്ങളോട് പോലും അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നിങ്ങളെങ്ങാനും സ്വഹാബാക്കളെ പോലെ നിങ്ങൾ ഈമാൻ വിശ്വസിക്കുന്നവരായാൽ, ഈമാനുള്ളവരായി കഴിഞ്ഞാൽ നിങ്ങളും ഹിദായത്തിലാകും എന്ന് അല്ലാഹു തആല പറഞ്ഞു. അഥവാ സ്വഹാബാക്കളെ അല്ലാഹു തആല മാതൃകയാക്കി, ഈമാനിന്റെ അളവുകോലാക്കി സ്വഹാബാക്കളെ വെച്ചു. അവരുടെ ഈമാനിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ മുനാഫിക്ക് പോലും പക്ക മുമ്മിനായി തീരും. ആ നിലയിൽ സ്വഹാബാക്കൾ അല്ലാഹു മാതൃകയും അവരെ അല്ലാഹു തആല അടിസ്ഥാന ഈമാനുള്ളവരാക്കി മാറ്റുകയും ചെയ്തു. ബഹുമാനുള്ള മുഅ്മിനീങ്ങളെ, സ്വഹാബാക്കൾ ഈ നിലയിൽ അല്ലാഹു തആല അവരെ ഉയർത്തുകയുണ്ടായി.
ഖുർആനി കരീം കി ആയത്ത് ഹൈ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖു മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. ഫർമായ കി തും ഹഖീഖത്ത്, نیکی کی حقیقت اور اجر و ثواب اسی وقت پا سکتے ہو اور اس کے مستحق بن سکتے ہو جبکہ تم وہ خرچ کرو جو تمہارے نزدیک محبوب ہے. محبوب چیز خرچ کرو جو تمہارے پاس مقبول, محبوب بھی ہے, مرغوب بھی ہے, پسندیدہ بھی ہے, اسے اللہ کی نسبت پر خرچ کرو. یہ آیت جب اتری ہے تو کئی صحابہ کے واقعات اس آیت کے ذیل میں مفسرین نے لکھے ہیں. حضرت ابو طلحہ انصاری ہیں, उन्होंने कहा अल्लाह के नबी अलैहिस्सलातु वस्सलाम अल्लाह ने आप पर आयत उतारी है लन तनालुल बिर्रा हत्ता तुनफिकु मिम्मा तुहिब्बून, कि महबूब माल खर्च करोगे तो नेकी की हकीकत मिलेगी, लिहाजा मेरा महबूब माल जो है वो बाग है जो मदीने मस्जिद नबी के सामने है और उसमें जो है कुआं है बैरुहा नामी, लिहाजा उसमें चश्कुआ मीठे पानी का कुआं है और इसमें अल्लाह के नबी खुद तशरीफ ले जाते हैं और आप उसमें बैठते हैं, खजूरें खाते हैं, पानी पीते हैं, वहां आप आराम भी फरमाते हैं। लिहाजा मेरी तमन्ना है कि ये बाग मैं अल्लाह के हवाले करूं, आपको दे दूं, आप इसको जहां चाहे खर्च फरमा दें। बाग है, कोई एक दरख्त नहीं है, ये कोई खजूर एक जो है यानी वो नारियल का दरख्त या सुपारी का दरख्त नहीं है, पूरा बाग है, मस्जिद नबवी के सामने है और उसमें बेहतरीन मीठा पानी का कुआं है, अल्लाह के नबी किसमें आमो दरफ्त है, लेकिन वो ला बाग ले जाके नबी के हवाले कर रहे हैं। लन तनालुल बिर्रा हत्ता तुन्फिकु मिम्मा तुहिब्बून पर अमल करते हैं। अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम ने खुशी का इजहार फरमाया बख बख बखिन बखिन अहवा वहवा क्या खूब है। फिर फरमाया या अबा तलहा समितु मा कुलता, ए अबू तलहा तुमने जो कहा मैंने सुन लिया कि मालुन राबिह बड़ा कीमती माल है, बड़ा नफा बख्श माल है। फिर आगे फरमाया कि ठीक है इसे तुम अपने बनु आमाम में खर्च कर देना, ये तुम्हारे भाई हैं, चचाजाद भाई हैं और तुम्हारे रिश्ते के भाई हैं, तुम्हारे कजिन हैं, उनमें खर्च कर देना। मेरे दोस्तों ये सहाबा की शान थी, अपनी महबूब चीज लाकर अल्लाह के नाम पे खर्च करते थे। वो जानते थे कि जो खर्च करेंगे वहां जमा हो जाएगा और जो खर्च नहीं करेंगे यहां जाय हो जाएगा, लिहाजा उनको पता था कि जो हम अल्लाह की निस्बत पर खर्च करेंगे वही हमारा है और जो खर्च नहीं करके छोड़ के जाएंगे वो दूसरों का है, इसलिए फौरन खर्च के लिए तैयार होते थे।
और हमारे सहाबा के विजयത്തിന്റെ കാരണം അവർക്ക് ഏത് ആയത്ത് ഇറങ്ങിയാലും അവർ ആ ആയത്ത് അനുസരിച്ച് അപ്പോൾ തന്നെ അവർ അമൽ ചെയ്യുവായി. അല്ലാഹു വിശുദ്ധ ഖുർആൻ ശരീഫിൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്ത് അല്ലാഹു തആല ഇറക്കി, നിങ്ങൾ പ്രിയപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ചെലവഴിക്കുന്നത് വരെയും നിങ്ങൾക്ക് ആർക്കും സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കില്ല എന്ന അർത്ഥം വരുന്ന ആശയം വരുന്ന ഈ ആയത്തിനെ അല്ലാഹു തആല ഇറക്കി. ബഹുമാനപ്പെട്ട ഈ വിഷയത്തിൽ മുഫസ്സിരീങ്ങൾ ധാരാളം സ്വഹാബാക്കൾ ഈ ആയത്തിറങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനെ ചെലവഴിക്കാതെ സ്വർഗം കിട്ടൂല എന്ന ആയത്തിറങ്ങിയപ്പോൾ ധാരാളം സ്വഹാബാക്കൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുവെന്ന് മുഫസ്സിരീങ്ങൾ എഴുതുന്നുണ്ട്. അതിലൊരു സംഭവമാണ് ബഹുമാനപ്പെട്ട അബൂ തൊൽഹ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ആലോചിച്ചു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ഏതാണ്, എനിക്ക് അള്ളാഹു നൽകിയതിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്. അദ്ദേഹം ചിന്തിച്ചപ്പോൾ അദ്ദേഹം കിട്ടിയത് അദ്ദേഹത്തിന്റെ ഒരു തോട്ടമാണ്. അദ്ദേഹത്തിന്റെ തോട്ടം, ആ തോട്ടം എവിടെയാണ്, മസ്ജിദുൻ നബവിയുടെ അരികിലുള്ള ഒരു തോട്ടം, മസ്ജിദുൻ നബവിയുടെ മുമ്പിലുള്ള ഒരു തോട്ടം. ആ തോട്ടം എത്ര സുന്ദരമായ തോട്ടമായിരുന്നു. ആ തോട്ടത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കുമായിരുന്നു. ആ ബൈറുഹാ തോട്ടത്തിൽ ഒരു കിണറുണ്ടായിരുന്നു, ആ കിണറിലെ വെള്ളം തെളിഞ്ഞതും പരിശുദ്ധവുമായിരുന്നു. നബിതങ്ങൾ ആ ബൈറുഹാ തോട്ടത്തിലെ ഈത്തപ്പഴങ്ങൾ കഴിക്കുമായിരുന്നു, ആ കിണറ്റിലെ വെള്ളം കുടിക്കുമായിരുന്നു, ആ തണലിൽ വിശ്രമിക്കുമായിരുന്നു. തങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ട തോട്ടമായിരുന്നു. അബൂ തൊൽഹ ചിന്തിച്ചു എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഈ തോട്ടമാണല്ലോ, ഇത് ഞാൻ കൊടുത്താലല്ലാതെ എനിക്ക് സ്വർഗം കരസ്ഥമാക്കാൻ കഴിയില്ല, ഏറ്റവും പ്രിയപ്പെട്ടത് ഇതാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്നു. അള്ളാഹു റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അള്ളാഹു റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മേൽ ആയത്തിറങ്ങിയല്ലോ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, ഏറ്റവും പ്രിയപ്പെടുന്നതിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതിന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗം കരസ്ഥമാക്കാൻ കഴിയില്ല എന്ന്, എനിക്ക് ഏറ്റവും പ്രിയപ്പെടുന്ന ഈ തോട്ടമാണ് നബിയെ, ഈ തോട്ടം തങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഇതാ തന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് ആ സ്ഥലത്തേക്ക് ഇതിനെ ചെലവഴിച്ചോളി എന്ന് പറഞ്ഞ ആ തോട്ടത്തെ അദ്ദേഹം വിട്ടുകൊടുക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് കേട്ടതും ബഖിൻ ബഖിൻ എന്ന് തങ്ങൾ സന്തോഷത്തിന്റെ വാക്കുകൾ തങ്ങൾ പറയുകയും, എന്നിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സമിഅ്തു മാ ഖുൽതാ, അബൂ തൽഹ നീ പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു, മാലും റാബിഹ് ഏറ്റവും വിജയകരമായ ലാഭകരമായ ഒരു സമ്പത്താണ് നീ നൽകിയിരിക്കുന്നത് എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും, ഹർമറെ ആ തോട്ടത്തെ അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ കൂട്ടു കുടുംബാദികളിൽ തന്നെ നബിതങ്ങൾ അതിനെ
അതിനെ അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. അവർമാരെ, ഇതൊരു തോട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഈത്തപ്പഴം മരത്തിന്റെ കാര്യമല്ല ഈ പറയുന്നത്, വലിയ തോട്ടം, വിശാലമായ തോട്ടം, തണലുള്ള തോട്ടം, ധാരാളം കായ്കനികളുള്ള തോട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട തോട്ടം, കിണർ അതിനകത്തുണ്ട്, ഏറ്റവും തെളിഞ്ഞ വെള്ളമുള്ള തോട്ടം. സഹാബാക്കൾ അവർമാരെ ഇതേ നിലയിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ നബിതങ്ങളെ മേൽ ഇറങ്ങുന്ന ഒരു ആയത്തിന്റെ പേരിൽ പോലും അവർ വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറായി. അതിന്റെ പേരിൽ ആണ് സഹാബാക്കൾ ഈ ഉന്നതമായ ദർജയിലേക്ക് എത്തിച്ചേർന്നത്.
ഈ ആയത്തെ ഉതർന്നേക്ക് ബാദ് ഹദ്റത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തമാം സഹാബാ മേ ഇത്തിബാ സുന്നത്ത് മേ മുംതാസ് ഹൈ. ഹദ്റത്ത് ഉമർ കേ സാഹിബ്സാദെ വോ ആയേ ആകെ കഹ ലഗേ അല്ലാഹ് കേ നബി മേരി ബാന്ദിയോ മേ ഏക് ബാന്ദി മുജെ ബഹുത് പസന്ദ് ഹൈ, ഉസേ ബഡി മുഹബ്ബത് ഹൈ, ഉസ്കാ നാം മർജാനാ ഹൈ, ലിഹാദാ വോ മേ അല്ലാഹ് കേ റാസ്തേ മേ ഉസേ ആസാദ് കർതാ ഹൂം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ പർ അമൽ ഹൈ. വോ ഖുദ് കഹതേ ഹൈ കേ ആസാദ് കർനേ കേ ബാദ് میرا جی چاہ رہا تھا کہ اسے نکاح کر لوں, اس لیے کہ باندی کو آزاد کرنے کے بعد آدمی اسے نکاح کر سکتا ہے. بلکہ حدیث میں آتا ہے, بخاری شریف میں روایت ہے کہ تین آدمیوں کو اللہ تعالیٰ ڈبل ثواب دیتے ہیں. ایک وہ آدمی ہے جو خود غلام اور باندی ہو اور وہ اپنے آقا کی خدمت کے ساتھ اللہ کی عبادت بھی کرے, اللہ تعالیٰ جو ہے اس کو ڈبل ثواب دیتے ہیں. اسی طرح کوئی آدمی جو ہے اپنی باندی کو آزاد, اپنی باندی کو اچھی تعلیم و تربیت دیتا ہے اور اسے آزاد کر کے اسے نکاح کر لیتا ہے, اسے بھی اللہ ڈبل ثواب دیتے ہیں. اور تیسرا وہ جو اہل کتاب میں سے ہو, یا یہود و نصارہ میں سے, جو اپنے نبی پر ایمان رکھتے ہوئے ہمارے نبی پر بھی ایمان لائے, اسے بھی اللہ تعالیٰ دوہرا ثواب دیتے ہیں. یہ بخاری شریف کی روایت ہے. چنانچہ آزاد کرنے کے بعد وہ چاہتے تو نکاح کر سکتے تھے, منع نہیں تھا, نکاح کرنا جائز تھا, لیکن کہتے کہ اگر میں نکاح کروں گا تو اپنے باندی کو واپس لانے کی صورت بنے گی اور یہ اچھا نہیں لگے گا. اس لیے کہ آدمی کوئی اللہ کی نسبت پر صدقہ کر دے, ہدیہ دے دے اور اسے واپس لینا ایسا ہے, حدیث میں آتا ہے, جیسے کوئی کتا جو ہے خی کر کے چانٹ لیتا ہے. اچھی بات نہیں سمجھی گئی ہے. اس لیے وہ کہتے ہیں کہ میرا جی چاہتا کہ نکاح کروں اسے, اور نکاح کرنا جائز تھا, لیکن میرے صدقہ کرنے میں اور اللہ کے راستے میں اسے آزاد کرنے میں کمی آ جائے گی, اس لیے میں نے اسے نکاح نہیں کیا, ورنہ تو جی چاہتا تھا, اتنا اسے تعلق تھا. لیکن لن تنالوا البر حتى تنفقوا مما تحبون پر عمل کرتے ہوئے میں نے اس باندی کو آزاد کر دیا.
اور ہمارے مجلس صحابی ہیں عبداللہ بن عمر رضی اللہ عنہما, അദ്ദേഹം ഈ ആയത്തനുസരിച്ച് എങ്ങനെയാണ് അമൽ ചെയ്തത്? അദ്ദേഹം ആലോചിച്ചു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ഏതാണ്? നോക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിന്റെ ഒരു അടിമ സ്ത്രീയാണ്, അതീവ സൗന്ദര്യവതിയായ ഒരു അടിമ സ്ത്രീ. മർജാന എന്നാണ് ആ സ്ത്രീയുടെ പേര്. ആ സ്ത്രീയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ആ സ്ത്രീയെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീയെ വിട്ടുകൊടുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി. ഭർമാരെ, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ആ സ്ത്രീയെ വിട്ടുകൊടുത്തിട്ട് സ്വതക്ക ചെയ്തതിന് ശേഷം, അടിമത്വം മോചനം നൽകിയതിന് ശേഷം വീണ്ടും ആ സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിന്റെ മനസ്സിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഹദീസിൽ വരുന്നുണ്ട്, മൂന്ന് കൂട്ടർക്ക് രണ്ട് പ്രതിഫലമുണ്ട്. മൂന്ന് കൂട്ടർക്ക് രണ്ട് പ്രതിഫലമുണ്ട്. ഒന്നാമത്തെ കൂട്ടര് ഒരു മനുഷ്യനാണ്, ആ മനുഷ്യൻ അടിമയാണ്, ആ അടിമ അടിമയുടെ സ്വന്തം യജമാനന്റെ കൽപ്പനകൾ അനുസരിക്കും, അദ്ദേഹത്തിന് വഴിപ്പെട്ട് ജീവിക്കും, അതിനോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളെയും അനുസരിക്കും, അതിൽ വീഴ്ച വരുത്തുകയില്ല. ഇങ്ങനെയുള്ള അടിമകൾ, അവർക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് ഹദീസിൽ കാണാം. രണ്ടാമത്തേത്, ഒരു മനുഷ്യനാണ്, അദ്ദേഹം ഒരു സ്ത്രീ, അടിമ സ്ത്രീയെ വളർത്തി വലുതാക്കി എടുക്കുകയും ആ സ്ത്രീയെ അദ്ദേഹം മോചിപ്പിച്ചു. മോചിപ്പിച്ചതിന് ശേഷം ആ അടിമ സ്ത്രീ അദ്ദേഹം തന്നെ വിവാഹം കഴിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള ആളിനും രണ്ട് പ്രതിഫലമുണ്ടാകും. മൂന്നാമത്തേത്, ഒരു മനുഷ്യൻ, അദ്ദേഹം അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളാണ്, അദ്ദേഹം മറ്റ് യഹൂദി നസ്രാണികളിൽപ്പെട്ട ആളായിരുന്നു, അദ്ദേഹം അതിൽ യഥാർത്ഥ യഹൂദിയായി അദ്ദേഹം ജീവിച്ചിരുന്നു. അങ്ങനെ ജീവിച്ചിരിക്കെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, അതിനുശേഷം ഇസ്ലാമിലേക്ക് അദ്ദേഹം വരികയും ഇതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള മനുഷ്യനും രണ്ട് പ്രതിഫലമുണ്ട് എന്നാണ്. ഈ നിലയ്ക്ക് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയ്ക്ക് ഈ സ്ത്രീയെ വിവാഹം കഴിച്ചാൽ രണ്ട് പ്രതിഫലം കിട്ടും. പക്ഷേ ഈ ആയത്തനുസരിച്ച് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതിനെ ചെലവഴിക്കുന്നത് വരെയും
നിങ്ങൾക്ക് സ്വർഗം കരസ്ഥമാക്കാൻ കഴിയുകയില്ല. ഈ ആയത്തനുസരിച്ച് അമലി ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് മർജാനയോട് വലിയ പ്രിയമുണ്ടായിരുന്നു. എന്നിട്ട് കൂടി അദ്ദേഹം അതിനെ തിരിച്ചെടുക്കാൻ തയ്യാറായില്ല. ഭർമാരെ അദ്ദേഹം എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ, ഒരു വസ്തു അത് ഒരു ഒരു പട്ടി കഴിച്ചിട്ട് അത് ഛർദിക്കുന്നത് പോലെയാണ് ഒരു മനുഷ്യൻ ഒരു കാര്യം കൊടുത്തിട്ട് അത് തിരിച്ചു വാങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് സ്നേഹമുണ്ടായിട്ടും പ്രിയമുണ്ടായിട്ടും അദ്ദേഹം ആ മർജാനയെ അദ്ദേഹം വിട്ടുകൊടുത്തു. ഭർമാരെ എന്തിനു വേണ്ടിയാണ് ഈ ആയത്തനുസരിച്ച് അമലി ചെയ്യാൻ വേണ്ടി.
حضرتِ زید ابن حارثہ مشہور صحابی ہیں, اللہ کے نبی علیہ الصلوۃ والسلام کو سے بڑی محبت تھی. کہتے ہیں کہ یہ آیت جب اتری ہے تو حضور صلی اللہ علیہ وسلم خدمت میں آئے اور آگے کہا اللہ کے نبی جب یہ آیت اتری ہے لن تنالوا البر حتی تنفقوا مما تحبون, تو مجھے میری تمام چیزوں میں سب سے زیادہ محبوب یہ میرا گھوڑا ہے جس کو میں استعمال کرتا ہوں سفر کے لیے اور اللہ کے راستے میں جانے کے لیے, اس سے محبوب کوئی چیز مجھے نہیں ہے میری چیزوں میں, لہذا میں آپ کے حوالے کرتا ہوں, آپ اس کو جہاں چاہے صدقہ کریں, جسے چاہے دے دیں. اللہ کے نبی نے خوشی کا اظہار فرمایا اور فرمایا اور لکھا ہے کہ آپ نے ان کے بیٹے اسامہ ہیں, زید کے بیٹے اسامہ ہیں, ان کو بلا کے وہ گھوڑا دے دیا. جب حضرت زید کو پتا چلا کہ میرا گھوڑا میرے بیٹے کو اللہ کے نبی نے دے دیا, وہ آ کے شکایت کرنے لگے, اللہ کے نبی میں نے گھوڑا دیا تھا تاکہ آپ کسی اور کو صدقہ کریں, آپ نے میرے بیٹے کو دے دیا, میرا گھوڑا میرے گھر میں آ گیا, لہذا فائدہ کیا ہوا؟ اللہ کے نبی نے فرمایا جاؤ جاؤ, تم نے مجھے دے دیا ہے اور تم کو ثواب مل گیا ہے, اب میری مرضی ہے میں جسے چاہے دوں. لہذا تم کو تم کہ تمہارے بیٹے کو دو یا کسی اور کو دو, تم کو تو ثواب مل گیا ہے. میرے دوستو, یہ صحابہ کا یہ اندر کا یہ جذبات ہے کہ ہماری محبوب چیزیں اللہ کے راستے میں خرچ ہو جائیں, اللہ کے ہاں جمع ہو جائیں, اللہ کے ہاں ذخیرہ ہو جائیں. ایک دو واقعات نہیں, بیسوں واقعات ہیں صحابہ کے جب اس طرح کی آیتیں اترتی تھی تو فوراً عمل کے لیے تیار ہو گئے.
فرمارے مجھے صحابیان بہمانپٹ زید بن حارثہ رضی اللہ عنہ, بہمانپٹ رسول اللہ صلی اللہ علیہ وسلم تنگلک ایتھوں پریپٹ صحابہ صحابیان ادہم ای آیت ارنگیپول ادہتے اوستھ اندائرنو. അദ്ദേഹം ആലോചിച്ചു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടുള്ള വസ്തു എന്താണ്? അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് ഒരു കുതിരയാണ്. ആ കുതിരയോട് അദ്ദേഹത്തിന് അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു. ആ കുതിരയും പിടിച്ചുകൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിറങ്ങിയല്ലോ, അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ കുതിരയാണ്, അതുകൊണ്ട് ഈ കുതിരയെ ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വിട്ടു തന്നിരിക്കുന്നു, തങ്ങളെ ഏൽപ്പിക്കുകയുണ്ടായി. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടായി. അദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ മകൻ ബഹുമാനപ്പെട്ട ഉസാമ റളിയല്ലാഹു തആല എന്നെ വിളിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുതിരയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഉസാമ റളിയല്ലാഹു അൻഹു ആ കുതിരയും കൊണ്ട് വീട്ടിൽ വന്നപ്പോ വാപ്പ ഇത് കണ്ടു, സയ്യിദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ചോദിച്ചു, ഇത് ഇവിടെ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണല്ലോ. അദ്ദേഹം ഓടി നബിതങ്ങളുടെ അടുക്കിലേക്ക് പോയി തങ്ങളോട് പറഞ്ഞു, അല്ലാഹു റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനത് അള്ളാഹുന്റെ വഴിയിൽ വിട്ടു തന്നു, നിങ്ങൾ എന്റെ മകന് തന്നെ അത് കൊടുത്തിരിക്കുകയാണോ, അത് തിരിച്ച് എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണല്ലോ, പിന്നെ ഞാൻ നൽകിയിട്ട് എന്താണ് പ്രയോജനം? റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏ സയ്യിദ്, നീ നൽകി, അല്ലാഹു നിനക്ക് പ്രതിഫലവും നൽകി കഴിഞ്ഞു, ഇനി എന്റെ ഇഷ്ടമാണ് ഏത് ഭാഗത്ത് ചെലവഴിക്കണമെന്ന്, അത് ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്തോളാം, എന്റെ മകന് വേണമെങ്കിൽ മകന് കൊടുക്കാം, അല്ലാത്തവർക്ക് കൊടുക്കാം, അതെന്റെ ഇഷ്ടമാണ്, നീ ആ ആയത്തനുസരിച്ച് അമൽ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് അതിന്റെ പ്രതിഫലം നിനക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. ബഹുമാനുള്ള മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഒന്നോ രണ്ടോ സ്വഹാബാക്കളല്ല, 20 സ്വഹാബാക്കൾ ഈ ആയത്തിറങ്ങിയപ്പോൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളെ അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ച സംഭവങ്ങൾ നമുക്ക് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. നർമ്മര ഈ നിലയിൽ സ്വഹാബാക്കൾ അവർ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അവർ ചെലവഴിക്കാൻ അവർ
തയ്യാറാണ്. ويضاعفه له اضعافا كثيرا والله يقبض ويبسط واليه ترجعون. کہ کون ہے تم میں جو اللہ کو قرض دے؟ جب یہ آیت سنی یہود نے, یہی آیت ان کی گمراہی کا سبب بن گئی. کہنے لگے اللہ فقیر ہو گیا ہے, ہم سے قرض مانگ رہا ہے. يذل به كثيرا ويهدي به كثيرا, اسی کو کہتے ہیں کہ قرآن سے بہت سے لوگ ہدایت پر آتے ہیں, بہت سے گمراہ ہوتے ہیں. فرمایا کہ جب یہ آیت اتری ہے تو بعض صحابہ میں, خاص طور سے حضرت ابو دحدہ ایک صحابی ہے, ان کی بیوی ہے ام دحدہ, उनकी बेटी का नाम दहदा है, बनाचे वो कहने लगे अल्लाह के नबी अल्लाह ने हमसे कर्ज मांगा है, यहां कर्ज मांगा है। तो कहा फौरन गए और जाकर अपने बाग में जिसमें उनका ठिकाना था, झोपड़ा था, और 600 दरख्त थे खजूर के, बाहर से खड़े होकर कहा उम्मे दहदा उखरिजी, उम्मे दहदा निकल आओ, ये बाग मैंने अल्लाह को कर्ज दे दिया है। उम्मे दहदा को लेकर उम्मे दहदा बाग से बाहर आ जाओ, ये बाग मैंने अल्लाह को कर्ज दिया है। मैं कहता हमारी बीवियां होती है तो कहती पागल हो गए हो, एक बाग है वो भी दे दिया, रहेंगे क्या खाएंगे क्या। लेकिन उनकी बीवियां भी ईमान वाली थी, वो जानती थी कि आखिरत असल है और जो कुछ करना है वो आखिरत के लिए आज करना है, जो करेंगे आखिरत में पाना है। चुनाचे उन्हें कहा वाह 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 वाह, क्या कीमती आपने सौदा किया, क्या अच्छा काम किया। फौरन अपनी बेटी दहदा को लेकर उम्मे दहदा बाहर आ गई, अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम से कहा अल्लाह के नबी ये बाग मैंने अल्लाह को कर्ज दिया है। मेरे दोस्तों और भाइयों, सहाबा का यह आलम था कि जहां आयत उतरी फौरन अमल के तैयार होते थे, कोई चूचरा नहीं, कोई अगर मगर नहीं, कोई किलो काल नहीं, फौरन अमल के लिए तैयार होना इस बात की दलील है कि उनके दिलों में ईमान रचा बसा था, वह आखिरत की शहदाई थे, आखिरत उनके सामने थी। वो कहते थे इन्नमा हिममुना अल आखिरा वलैसत हिममुना दुनिया, हमारे अजाइम हमारे इरादे हमारी तगद्दो हमारी कोशिशें वो आखिरत के लिए हैं, दुनिया नहीं है। वो जानते दुनिया बेकार है, दुनिया फानी है और दुनिया खत्म होने वाली है, लिहाजा आखिरत की तैयारी आज करनी है। लिहाजा जो कुछ भी उनसे मांगा जाता था फौरन देने के लिए तैयार होते।
ഹർമാരെ സഹാബാക്കളിതൊക്കെ നൽകുമ്പോൾ അവർക്കറിയാമായിരുന്നു ഇത് ആഹൃത്തിലേക്ക് വേണ്ടി നമ്മൾ ഈ സമ്പാദ്യത്തെ ഒരുമിച്ച് കൂട്ടുകയാണ്, ആഹൃത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, മുൻകൂട്ടി അയക്കുകയാണ്, ഇതിന്റെ എല്ലാ പ്രതിഫലം നാളെ കിട്ടും എന്നുള്ള ഉറപ്പോടുകൂടിയാണ് അവർ ചെയ്തിരുന്നത്. ഹർമാരെ അതുപോലെ മറ്റൊരു ആയത്താണ് മന്ദല്ലദി യുഖരിദുല്ലാഹ കർളൻ ഹസന എന്ന ഒരു ആയത്ത് ഇറങ്ങിയുണ്ട്. ആരാണ് ആ അള്ളാഹുവിന് വേണ്ടി ഏറ്റവും നല്ല കടം കൊടുക്കുന്നത് എന്ന ഒരു ആയത്ത് ഇറങ്ങി. ഈ ആയത്ത് ഇറങ്ങിയപ്പോ അള്ളാഹുവിന് കടമോ? യഹൂദികളിൽ ഒരു വിഭാഗം ജനങ്ങളിൽ ഇതിനെ പരിഹസിച്ചിരിക്കുകയുണ്ടായി, അല്ല ഫക്കീറായിരിക്കാണ്, അള്ളാഹു ദരിദ്രനായിരിക്കാണ്, അല്ല കടം ആവശ്യപ്പെടുന്നു എന്നെല്ലാം പറഞ്ഞ് അവർ പരിഹസിച്ചു. ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞു യുദുല്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ, ഈ ഖുർആൻ കൊണ്ട് തന്നെ ഒരു വിഭാഗം നേർമാർഗത്തിലാകും, എന്നാൽ ഒരു വിഭാഗം ഈ ഖുർആൻ കൊണ്ട് തന്നെ പഴിച്ചു പോകും. അങ്ങനെ ഈ ആയത്ത് യഹൂദികൾ വീണ്ടും പഴയ്ക്കാൻ അത് കാരണമായി തീർന്നു. എന്നാൽ സഹോദരന്മാരെ, അബു ദഹ്ദാ എന്ന പേരുള്ള ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, ദഹ്ദാ എന്ന ഒരു മോളുടെ വാപ്പ. ആ അബു ദഹ്ദാ എന്ന സ്വഹാബി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിറങ്ങിയപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അല്ലാഹു കടം ആവശ്യപ്പെടുന്നു, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയും നബി തങ്ങൾ പറഞ്ഞു നമ്മൾ ചെലവഴിക്കാൻ വേണ്ടിയാണ് അല്ലാഹു പറയുന്നതെന്ന് പറഞ്ഞു. സഹോദരന്മാരെ, അബു ദഹ്ദാ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നേരെ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ വീട് എവിടെയായിരുന്നു? ഒരു തോട്ടത്തിന്റെ ഉള്ളിലാണ്, അദ്ദേഹത്തിന്റെ ഒരു കൂര ഉണ്ടായിരുന്നു, ഒരു വലിയൊരു തോട്ടം. ആ തോട്ടത്തിന്റെ ഉള്ളിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ആ തോട്ടം അദ്ദേഹത്തിന്റേതാണ്. ആ തോട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കൂരയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും ഉമ്മു ദഹ്ദ എന്ന സ്ത്രീയും ദഹ്ദ എന്ന ഒരു കൊച്ചു മോളും താമസിച്ചിരുന്നു. അദ്ദേഹം തോട്ടത്തിന്റെ ഉള്ളിൽ പോലും കയറിയില്ല, തോട്ടത്തിന്റെ വെളിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഏ ഉമ്മു ദഹ്ദ, നീ എന്റെ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് വാ, ഞാൻ ഈ തോട്ടത്തെ അള്ളാഹുവിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആ ഉമ്മു ദഹ്ദ റളിയല്ലാഹു അൻഹ ഈമാനുള്ള സ്ത്രീയായിരുന്നു. അവർ ഒരിക്കലും പറഞ്ഞില്ല നമ്മുടെ സ്ത്രീകളാണെങ്കിൽ എന്ത് പറയും, നിങ്ങൾ എന്താണ് എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്, നിങ്ങൾ ഉള്ളത് ആകെ കൂടി ഉള്ളത് ഒരു തോട്ടമാണ്, അതിനെ നിങ്ങൾ വിട്ടുകൊടുത്തിരിക്കുകയാണോ എന്ന് കുറ്റപ്പെടുത്ത് ആക്ഷേപിക്കും. എന്നാൽ ആ ഈമാനുള്ള സ്ത്രീ ആ മഹിളാ രക്തം സഹോദരന്മാരെ ആ കൊച്ചു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ തോട്ടത്തിന്റെ പുറത്തേക്ക് അവർ ഇറങ്ങി വരികയാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ, ഇതായിരുന്നു അവരുടെ അവസ്ഥ. അവർ പറയുന്ന വാക്കുകളെ അവർ അക്ഷരാർത്ഥത്തിൽ അതിനെ പ്രാവർത്തികമാക്കിയിരുന്നു. സ്വഹാബാക്കൾ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് ഇന്നമാ ഹിമമുനൽ ആഖിറ, നമ്മുടെ ലക്ഷ്യം ആഖിറമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ആകത്തുക ആഖിറമാണ്, ആഖിറത്തിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നവരാണ്, ദുനിയാവ് നമ്മുടെ ലക്ഷ്യമല്ല എന്ന് സ്വഹാബാക്കൾ പറയുക മാത്രമല്ല അവരുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതേ നിലയിൽ അവർ ജീവിച്ചവരായി.
حضرت عبداللہ ابن مسعود بڑے صحابہ میں ہیں, اللہ نے بڑا علم دیا تھا اور اللہ تعالیٰ نے خاص طور سے رئیس الفقہا صحابہ تمام صحابہ میں فقہ کے اعتبار سے اللہ نے بڑا مقام دیا تھا, امام تھے, ان سے بھی روایت ہے اور حضرت عبداللہ ابن عمر سے بھی روایت ہے. فرماتے ہیں کہ من کان مستنن فلیستن بمن قد مات فإن الحی لا تؤمن علیہ الفتنہ اولئک اصحاب محمد صلی اللہ علیہ وسلم کانوا افضل هذه الامه ابرها قلوبا واعمقها علما واقلها تکلفا اختارهم الله سبحانه وتعالى لصحبة نبيه ولنشر دينه. تم بھی حدیث اللہ کے نبی علیہ الصلوۃ حضرت عبداللہ ابن مسعود فرماتے ہیں کہ جو تم میں سے کسی کو آئیڈیل نمونہ اسوہ قدوہ بنا کر اس کے پیچھے چلنا چاہتا ہے اسے چاہیے کہ ان کو اسوہ بناؤ جو دنیا سے جا چکے ہیں, جن پر مہر لگی ہے ان کی ہدایت یافتہ ہونے کی اور ان کے اللہ ان سے اللہ کے راضی ہونے کی, رضی اللہ عنہم رضوا عنہ, ان کو تم اسوہ بناؤ, قدوہ بناؤ, آئیڈیل بناؤ, نمونہ بناؤ, رائد بناؤ, قائد بناؤ. وہ کون ہے؟ اولئک اصحاب محمد صلی اللہ علیہ وسلم, وہ حضور صلی اللہ علیہ وسلم کے صحابہ ہیں. کان افضل هذه الامه, اس امت کا افضلین طبقہ ہے, انبیاء کے بعد صحابہ جیسا طبقہ نہ آسمان نے دیکھا نہ زمین نے دیکھا ہے, ایسے لوگ دنیا میں نہیں ہوئے. علماء لکھا ہے کہ جس طرح اللہ تعالیٰ نے انبیاء کا انتخاب کیا ہے, اس طرح ہمارے نبی کی صحبت کے لیے صحابہ کا انتخاب کیا ہے. صحابہ منتخب ہیں, اس لیے صحابہ کے مقام کو کوئی نہیں پہنچ سکتا ہے. کانوا افضل هذه الامه ابرها قلوبا واعمقها علما واقلها تکلفا. فرماتے ہیں کہ یہ دلوں کے پاک تھے, ان کے دلوں میں کینہ نہیں, حسد نہیں, حب جاہ نہیں, حب مال نہیں, تمام روحانی امراض سے پاک ہیں, نیکیوں سے بھرے ہوئے ہیں, دل صاف ہیں, اور پھر ان کا علم بڑا گہرا ہے, اللہ کو جانتے ہیں, اللہ کی مرضیات کو پہچانتے ہیں, مقصد حیات کو جانتے ہیں, یہ اصل علم یہ ہے. اور زندگی تکلفات سے, تعیشات سے اور جو اس طرح کی تمام فالتو چیزوں سے پاک صاف ہے, کھانے پینے پہننے شادی بیاہ مکان ساری چیزوں میں ان میں کوئی تکلف نہیں ہے, سادہ کھانا, سادے کپڑے, سادے مکان, سادی سواریاں, باقی سب اللہ کے دین کے لیے. تو فرمایا کہ صحابہ قیامت تک آنے والے انسانوں کے لیے نمونہ ہے, صحابہ کو نمونہ بنا کے جو چلے گا انشاءاللہ وہ منزل پہ پہنچ جائے گا, جو صحابہ سے ہٹ جائے گا وہ منزل سے بھٹک جائے گا. اس لیے جیسے میں نے شروع میں حدیث پڑھی تھی, اللہ کے نبی صلی اللہ علیہ وسلم نے فرمایا اصحابی کالنجوم بأيهم اقتدیتم اهتدیتم, میرے صحابہ کی مثال میں ستاروں کی ہے, جس کے پیچھے چلو گے فرمایا کہ ہدایت پر آ جاؤ گے, منزل پہ پہنچ جاؤ. تو میرے دوستوں اور بھائیوں, صحابہ اسوہ ہیں, قدوہ ہیں, ایمان میں, اعمال میں, صفات میں, حب اللہ حب رسول اللہ میں, دین کے لیے قربانی کے دینے میں, اس لیے صحابہ کو نمونہ بنا کے چلنا اس امت کی ذمہ داری ہے.
بہمانپٹ عبداللہ بن عمر رضی اللہ تعالی عنہمایم, അതുപോലെ തന്നെ സുഹാബാക്കിൽപ്പെട്ട റഈസുൽ ഫുഖഹ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുമ, ഇവർ ഇരുവരും റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. സുഹാബ, നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു മാതൃക പിൻപറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജീവിച്ചിരിക്കുന്നവരെ പിൻപറ്റരുത്, ഇപ്പോൾ ഹയാത്തിലുള്ളവരെ നിങ്ങൾ പിൻപറ്റരുത്, കാരണം അവരുടെ ആധിപത്യം എന്താകും എന്ന് നമുക്ക് ആർക്കും അറിയുകയില്ല. അതുകൊണ്ട് ഹയാത്തിലുള്ള ഒരാളെ നിങ്ങൾ പിൻപറ്റരുത്, എന്നാൽ മരിച്ചുപോയവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അങ്ങനെ നിങ്ങൾ മരിച്ചുപോയവരെ പിൻപറ്റുന്നെങ്കിൽ അതിൽ ഏറ്റവും ഉത്കൃഷ്ടർ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളാണ്. കാരണം ആ സ്വഹാബാക്കളെ അല്ലാഹു തആല തെരഞ്ഞെടുത്തവരാണവർ. അല്ലാഹു തആല അവന്റെ ദീനിനു വേണ്ടി നബിമാരെ എപ്രകാരം അല്ലാഹു തെരഞ്ഞെടുത്തോ അതേപോലെ തന്നെ അല്ലാഹുവിന്റെ നബിയുടെ സഹവാസത്തിന് വേണ്ടി ഒരു ചിലരെ അല്ല തെരഞ്ഞെടുത്തു, പ്രത്യേകിച്ച് അവരാണ് സ്വഹാബാക്കൾ. അവരുടെ പ്രത്യേകതകൾ എന്താണ്? ആ സ്വഹാബാക്കൽ കാനു അഫ്ദല ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ നബി തങ്ങളുടെ സ്വഹാബാക്കളാണ്. അബർറുഹ കുലൂബൻ, അവരുടെ ഹൃദയങ്ങൾ വളരെ പരിശുദ്ധമായിരുന്നു.
അവർക്ക് നിഫാഖില്ല, അവരുടെ ഹൃദയത്തിൽ കുഫ്റില്ല, ആരോടും അസൂയയില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും പകയില്ല. പരിശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളായിരുന്നു ആ സുഹാബാക്കൾ. അഅമഖഹ ഇൽമൻ, അവരുടെ ആഴമേറിയ ഇൽമിന്റെ ഉടമകളുമായിരുന്നു സുഹാബാക്കൾ. അവർ എന്തും ഇൽമനുസരിച്ച് മാത്രമേ അമൽ ചെയ്തിരുന്നുള്ളൂ, നാട്ടു നടപ്പനുസരിച്ച് അമൽ ചെയ്തിരുന്നില്ല, വാഹവലനുസരിച്ച് അമൽ ചെയ്തിരുന്നില്ല. എന്താണോ ആ വിഷയത്തിലുള്ള ഇൽമ് അതനുസരിച്ച് അവർ അമൽ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അവർ തക്കല്ലുഫാത്തുകൾ വളരെ കുറഞ്ഞവരായിരുന്നു. വലിയ ഭക്ഷണം, വലിയ ഏർപ്പാടുകൾ, മുന്തിയ തരം വാഹനം, മുന്തിയ ഭക്ഷണം, മുന്തിയ ഏർപ്പാടുകൾ ഇതൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. സാദാ സീദാ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. സഹാബാക്കൾ ചെറിയ ചെറിയ വീടുകളിൽ കിടന്നുറങ്ങുന്നവരായിരുന്നു. അവർ ചെറിയ ചെറിയ സവാരികൾ യാത്ര ചെയ്യുന്നവരായിരുന്നു. എല്ലാത്തിലും ഒരു മിതത്വം പാലിച്ചിരുന്നു. സാദാ സീദാ അവരെ തെരഞ്ഞെടുക്കുന്നവരായിരുന്നു സഹാബാക്കൾ. ഈ നിലയിൽ അവരായപ്പോൾ അല്ലാഹു തആല അവരെ മാതൃകകളാക്കി മാറ്റി. അതുകൊണ്ട് ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു മാതൃക പിൻപറ്റുന്നെങ്കിൽ അവർ പറയും അതിന് നമ്മുടെ മുമ്പിലുള്ളത് സഹാബാക്കളാണ്. അവർ സിയാമം നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യരാശിക്കും ഇനി നമ്മുടെ മുമ്പിലുള്ള മാതൃകകൾ ആ സഹാബാക്കളാണ്. ആ സഹാബാക്കൾ ആര് പിൻപറ്റുമോ അവർ വിജയിക്കും. ആ സഹാബാക്കൾ ആര് പിൻപറ്റുന്നില്ലയോ അവർ പരാജയപ്പെടുക തന്നെ ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്, അസ്ഹാബിക്കന്നുജൂം, എന്റെ സഹാബാക്കൾ നക്ഷത്ര തുല്യമാണ്, താരക സമാനമാണ്. അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും, ഏത് സ്വഹാബിയെ നിങ്ങൾ പിൻപറ്റിയാലും, ഇഹ്തദൈത്തും, നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അത്രയും സിഫാത്തുകൾ ഉള്ളവരാണ്, അത്രയും ഗുണങ്ങളുള്ളവരാണ്, അത്രയും ജീവിത പരിശുദ്ധി ഉള്ളവരാണ് സ്വഹാബാക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അവർ എല്ലാ വിഷയത്തിലും മാതൃകയാണ്. നമ്മൾ പിൻപറ്റേണ്ടത് ആ സ്വഹാബാക്കളുടെ മാതൃകയാണ്. നമ്മളുടെ കൊടുക്കൽ വാങ്ങലുകളിൽ, നമ്മളുടെ കുടുംബ ജീവിതത്തിൽ, നമ്മളുടെ ഇബാദത്തിൽ, നമ്മളുടെ അനക്ക അടക്കങ്ങളിൽ, ഔർമാരെ ദീനിന്റെ പരിശ്രമത്തിൽ, എല്ലാത്തിലും നമ്മൾ മാതൃകയാക്കേണ്ടത് ആ സ്വഹാബാക്കളെ.
സഹാബാ കി ദോ കിസ്മേ ഉമൂമൻ തീ, ജിസ്കോ ഹം സബ് ജാൻതേ ഹൈ, യേ കിസ്മ മുഹാജിരീൻ കി ഹൈ, യേ അൻസാർ കി. അല്ലാഹ് നേ ദോനോ കോ തസ്കിറാ ഖുർആൻ മേ കിയാ ഹൈ. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. کہ سابقین اولین میں انصار و مہاجرین ہیں. فرمایا کہ اللہ ان سے راضی اور ان کے نقش قدم پر قیامت تک جو لوگ صفت احسان کے ساتھ اخلاص کے ساتھ چلیں گے اللہ ان سے بھی راضی ہو جائے گا. صحابہ کی سب سے بڑی بات یہ ہے کہ اللہ ان سے راضی ہو گیا ہے, لہذا جو صحابہ کے نقش قدم پر چلیں گے اللہ ان سے بھی راضی ہو جائیں گے. لہذا ہم نہ ہجرت کر سکتے صحابہ جیسی, نہ انصار جیسی نصرت کر سکتے ہیں. البتہ انصار صحابہ کی نقل اتار سکتے ہیں اور نقل بھی پوری نہیں کر سکتے. مہاجرین صحابہ کی نقل اتار سکتے ہیں لیکن وہ صحابہ مہاجرین کی نقل بھی پوری نہیں ہوتی ہے. لیکن اللہ کا ضابطہ ہے کہ جو آدمی جن لوگوں کے ساتھ چلتا ہے, جن کے ساتھ محبت کرتا ہے, قیامت میں اللہ تعالیٰ ان کا حشر اس کے ساتھ فرما دیتے ہیں. چنانچہ میرے دوستوں, تبلیغ و دعوت کی اس عظیم اور عالی محنت کا خلاصہ یہ ہے کہ امت کبھی مہاجرین کی نقل اتار رہی ہو, کبھی انصار کی نقل اتار رہی ہو.
സർമാരെ സ്വഹാബാക്കിൽ പൊതുവെ ഉണ്ടായിരുന്നത് രണ്ട് വിഭാഗമാണ്, ഒന്ന് മുഹാജിറുകളാണ്, മറ്റൊന്ന് അൻസാരികളാണ്. ഇവരെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇവരിലുള്ള മുൻഗാമികളെ പിൻപറ്റി, സാബിഖീങ്ങളെ പിൻപറ്റി ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ സർമാരെ ഈ പിൻപറ്റി ജീവിക്കുന്നവരും അവരുടെ കൂട്ടത്തിലാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇവരെ പിൻപറ്റേണ്ടത്? നമ്മൾ എത്ര പരിശ്രമിച്ചാലും കിടഞ്ഞു പരിശ്രമിച്ചാലും മുഹാജിറുകളായ സ്വഹാബാക്കളെ പോലെ ഹിജ്റ ചെയ്യാൻ, മുഴുവനും വിട്ടുകൊണ്ടു പോകാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. എന്നാൽ അൻസാരികളായ സ്വഹാബാക്കളെ പോലെ ദീനിനു വേണ്ടി നുസ്രത്ത് ചെയ്യാനും സഹോദരന്മാരെ എത്ര പരിശ്രമിച്ചാലും അതുപോലെ ആകാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇവരെ പിൻപറ്റേണ്ടത്? സഹോദരന്മാരെ, ഹദീസിൽ വരുന്നുണ്ട്, ഒരു മനുഷ്യൻ ആരെ സ്നേഹിക്കുന്നുവോ അവൻ നാളെ ആഖിറത്തിൽ അവരോടൊപ്പമായി. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആ സ്വഹാബാക്കൾ ഏതൊരു കാര്യം ചെയ്തോ ആ കാര്യത്തിന്റെ മാതൃകയാക്കിക്കൊണ്ട് നമ്മളെ കൊണ്ട് എത്രയാണോ സാധിക്കുന്നത് അത്ര നമ്മൾ ചെയ്യുകയാണെങ്കിൽ നാളെ സിയാമത്ത് നാളിൽ ഈ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ നമുക്ക് ചെന്ന് ചേരാൻ സാധിക്കുന്നതാണ്, ഈ അൻസാരികളുടെ കൂട്ടത്തിൽ നമുക്ക് ചെന്ന് ചേരാൻ സാധിക്കുന്നതാണ്.
അതുകൊണ്ട് അവരെ പോലെ അത്രയും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ കൊണ്ട് എത്രയാണോ സാധിക്കുന്നത് അവരുടെ ആ ചുവട്ടടികളെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ എത്ര ചെയ്യുന്നുവോ അതിലൂടെ ഇൻഷാ നമുക്ക് അവരുടെ സ്വപ്നിൽ അവരുടെ അണിയിൽ ചെന്ന് ചേരാൻ നമുക്ക് സാധിക്കുന്നു.
മഹാജരീന്ന് ഹിജ്രത് ഐസി ഹിജ്രത് മദീന മക്ക ചോടാ ഹൈ ബൈത്തുല്ല ചോടാ ഹൈ അപ്പം ഘർബാർ കോ ചോടാ ഹൈ യഹാ തക്ക് പാസ് സഹാബ തൻഹാ ചലേ ഗയേ ഭീ ബച്ചോ കോ ഛോഡ്താ ഹൈ. ഹസ്രത് സിദ്ദീഖ് അക്ബർ ജബ് ഹിജ്രത് കർക്കേ അല്ലാഹ് കേ നബി അലൈഹി സ്സലാം കേ സാത്ത് ഗയേ ഹൈ തോ ആപ്നേ അപ്നി ബീവി കോ അപ്നി ബേട്ടി കോ അപ്നി ബേട്ടേ കോ അപ്നി നൗക്കർ സബ് കോ ഛോഡ് ദിയാ ഹൈ തൻഹാ അല്ലാഹ് കേ നബി കേ സാത്ത് ചലേ ഗയേ ഔർ സബ് കോ കാം മേ ലഗായാ ഹൈ ബീവി കോ പകാനേ മേ ലഗായാ ബേട്ടി കോ ഖാനാ പഹുചാനേ മേ ലഗായാ ഔർ ജേ അപ്നേ ബേട്ടേ അബ്ദുർറഹ്മാൻ കോ ഓ ഖബറേ പഹുചാനേ മേ ലഗായാ ഖാദിം കോ ജോ ഹൈ വോ ദോ ജംഗൽ മേ ഊണ്ടിയോ കാ ദൂധ് പിലാനേ പേ ലഗായാ യാനി സാരി സാരേ ഖാൻദാൻ കോ ലഗായാ ഹൈ. ഇസ്ലിയേ അല്ലാഹ് കേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേ ഫർമായാ ജിതനാ ബഡാ എഹ്സാൻ റിഫാഖത് കാ ഔർ അപ്നേ മാൽ കേ ഖർച്ച് കാ മുജ് പർ അബൂബക്കർ കാ ഹൈ കിസി കാ നഹീ ഹൈ. അബൂബക്കർ കാ സബ്സേ ബഡാ മുജ് പർ എഹ്സാൻ ഹൈ ഉസ്നേ റിഫാഖത് കാ ഹഖ് അദാ കിയാ ഹൈ ഔർ ഫിർ ജേ അപ്നേ മാൽ സാരാ മാൽ മുജ് പർ ലഗായാ ഹൈ ഔർ ഫർമായാ ये सब का हक मैंने दुनिया में किसी दर्जे में दे दिया है लेकिन अबू बकर का हक नहीं दिया, कल कयामत में अल्लाह से दिला दूंगा. और मेरे दोस्तों हिजरतें ऐसी की हैं, एक एक सहाबी का हिजरत का वाकया बयान करें तो लगता है कि साहब ऐसा भी हो सकता है, ऐसे किसे हिजरत की है. उम्मे सलमा अबू सलमा ने कैसे हिजरत की है, बेटे सलमा को छोड़ दिया, उम्मे सलमा को छोड़ दिया और फिर तन्हा चले गए, बीवी भी रह गई मक्के में, बच्चा सलमा मक्के में रह गया, सबको छोड़कर मदीने मुनव्वरा चले गए. और जब इनका नंबर आया जाने के लिए तो कहते हैं कि वहां जब पहुंची है उम्मे सलमा तो पता चला कि उनके शौहर अबू सलमा का इंतकाल हो गया है. ऐसी किसी कुर्बानियां लोगों ने दी हैं और हिजरत की है तो दोबारा मक्के मुकर्रमा में आकर उसने अपने घरों में क़याम नहीं किया, बल्कि घरों को देखना भी ये समझा अगर घरों को देखेंगे तो हमारी हिजरत के सवाब में कमी हो जाएगी. کسی کا انتقال مکے میں ہو رہا ہے تو وہ رو رہے تھے کہ میں نے ہجرت کی تھی مدینے, میرا انتقال مکے میں کیوں ہو رہا ہے, لگتا ہے کہ میری ہجرت اللہ کے ہاں قبول نہیں ہوئی ہے. ایسے جو چھوڑا ہے تو چھوڑ کر دیں, ہماری طرح نہیں کہ صاحب چلے چار مہینے میں جا رہے ہیں تو جانے سے پہلے واپسی کی تاریخ طے ہوتی ہے, واپسی کا ٹکٹ پہلے سے بنا ہوا ہوتا ہے کہ فلاں تاریخ کو واپسی ہونی ہے, گھر والوں کو بھی پتا ہے, محلے والوں کو بھی پتا ہے اور ہم کو بھی پتا ہے کہ ہم فلاں تاریخ کو واپس آنے والے ہیں. لیکن انصاف مہاجرین نے جو ہجرتیں کی ہیں ایسی ہجرت کی ہے کہ ہجرت کے بعد واپسی کوئی تصور نہیں ہے, یہ اصل ہجرت انہوں نے کی ہے. لیکن ہم جو اللہ کے راستے میں جاتے ہیں ان مہاجرین کی نقل اتارتے ہیں تاکہ اللہ تعالیٰ ان کی نقل اتارنے کی برکت سے اللہ قیامت میں ہمارا حشر ان مہاجرین کے ساتھ کر دے.
സഹോദരന്മാരെ, സുഹാബാക്കൾ അവർ അവരുടെ ഹിജ്റ യഥാർത്ഥ ഹിജ്റയായിരുന്നു. അവരെങ്ങനെയാണ് ഹിജ്റ ചെയ്തത്? മുഴുവനും വിട്ടുകൊണ്ടാണ് അവർ പോയത്. അവരുടെ തോട്ടങ്ങളെ അവർ ഉപേക്ഷിച്ചു, അവരുടെ വീടുകൾ അവർ ഉപേക്ഷിച്ചു, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ ബൈത്ത് കഅബത്തുല്ലാ അതിനെയും അവർ ഉപേക്ഷിച്ചുകൊണ്ടായിരുന്നു, സ്വന്തം നാട് ഉപേക്ഷിച്ചുകൊണ്ട് എന്നേക്കും വിട പറഞ്ഞുകൊണ്ടായിരുന്നു സുഹാബാക്കളുടെ ഹിജ്റ. അവർമാരെ ഈ നിലയിലാണ് ഹിജ്റ ചെയ്ത്, ചിലർ കൂട്ടത്തോടുകൂടി പോയി, ചിലർ ഒറ്റയ്ക്ക് ഹിജ്റ ചെയ്തു പോയി. ഈ അവസ്ഥയിലെല്ലാം വിട്ട് അവർ സ്വഹാബാക്കളെ ഹിജ്റ പോയി. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹിജ്റ. അവർമാരെ എന്തായിരുന്നു അബൂബക്കർ അല്ലാഹുവിന്റെ ഹിജ്റ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോയത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിലാണ്. അദ്ദേഹം പോകുമ്പോ അദ്ദേഹം വീട്ടുകാർക്ക് വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിബിധങ്ങളെയും കൊണ്ട് പോവുകയാണ്, തങ്ങൾക്ക് ഭക്ഷണത്തിന്റെ ഏർപ്പാട് ചെയ്തു കൊടുക്കൽ നിന്റെ കടമയാണ്. ഭാര്യയ്ക്ക് ഉത്തരവാദിത്തം കൊടുത്തു. മകളോട് പറഞ്ഞു, ഉമ്മ സലമ, ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം നിബിധങ്ങൾ പോകുന്ന വഴികളിൽ പാത്തും പതുങ്ങിയും കൊണ്ടുവരേണ്ടത് മോളെ സൽമ നിന്റെ ഉത്തരവാദിത്തമാണ്. മോൾക്ക് ഉത്തരവാദിത്തം കൊടുത്തു. എന്നിട്ട് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അബ്ദുറഹ്മാൻ, നിന്റെ ഉത്തരവാദിത്തമാണ്, നബി തങ്ങളുടെ വിഷയത്തിൽ ശത്രുക്കൾ നടത്തുന്ന ഗൂഢാലോചനകൾ രഹസ്യമായി അന്വേഷിക്കുകയും ആ വാർത്ത നമുക്ക് വന്ന് എത്തിച്ചു തരൽ മോനെ നിന്റെ ഉത്തരവാദിത്തമാണ്. മോനെ ഉത്തരവാദിത്തം കൊടുത്തു. ഒരു അടിമ ഉണ്ടായിരുന്നു, അടിമയോട് പറഞ്ഞു നീ ആടിനെ മേയ്ക്കുന്നത് പോലെ പോവുകയും എന്നിട്ട് നബിതങ്ങൾക്ക് പാലിന്റെ ഏർപ്പാട് നമ്മൾ എവിടെയാണ് ഉള്ളത് അവിടെ കൊണ്ടുവന്ന് നീ ചെയ്തു തരണം. അവർമാരെ ഈ തിരയിൽ എല്ലാവർക്കും ഓരോ ജോലികൾ വീതിച്ചു കൊടുത്ത് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ സംരക്ഷണാർത്ഥം നബിതങ്ങളെ കൂട്ടിക്കൊണ്ട് ഹിജ്റ പോവുകയാണ്. അവർമാർ ഇങ്ങനെയാണ് സ്വഹാബാക്കൾ ഹിജ്റ പോയിരുന്നത്. ഈ സ്വഹാബാക്കളുടെ ഹിജ്റ പോലെ ഹിജ്റ ചെയ്യാൻ നമ്മളെ കൊണ്ട് ആർക്കും സാധിക്കുകയില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കർ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത നിങ്ങളുടെ സമ്പത്തിന്റെ ചെലവഴിക്കൽ, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ജീവൻ മുഴുവനും എനിക്ക് വേണ്ടി ചെലവഴിച്ചു. അബൂബക്കറിന് പകരം നൽകാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. മറ്റ് എല്ലാ സ്വഹാബാക്കൾക്കും മറ്റാരെല്ലാം എനിക്ക് ഉപകാരം ചെയ്തോ അവർക്കെല്ലാം പ്രത്യുപകാരം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയും. എന്നാൽ അബൂബക്കർ എനിക്ക് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല. നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനോട് ചോദിച്ച് ഞാൻ അത് അബൂബക്കറിന് മേടിച്ചു കൊടുക്കാം, ഈ ദുനിയാവിൽ പകരം കൊടുക്കാൻ, അബൂബക്കറിന് കൊടുക്കാൻ, പ്രത്യുപകാരം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തുറമറി ഇതായിരുന്നു അബൂബക്കർ തന്റെ ഹിജ്റ. ഇതുപോലെ മറ്റൊരു വനിതയാണ് ബഹുമാനപ്പെട്ട മഹതിയായ ഉമ്മു സലമ റളിയല്ലാഹു തആലാ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹിജ്റ പോവുകയാണ്. തുറമറി അവരുടെ അവസ്ഥ എന്തായിരുന്നു? അവരുടെ ഭർത്താവ് ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് പോകുന്നു. അവരുടെ കുട്ടിയാണെങ്കിൽ ഉമ്മയുടെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയി. ഈ ഉമ്മു സലമയാണെങ്കിൽ മക്കയിൽ അവിടെ ഒഴിവാക്കി വിട്ടു. അതിനുശേഷം ഈ ഉമ്മു സലമ മദീനയിലേക്ക് എത്തുമ്പോൾ അവസ്ഥ എന്താണ്? സ്വന്തം ഭർത്താവ് മരണപ്പെട്ടു പോകുന്ന അവസ്ഥ. ഓർമ്മറി എത്ര വേദനാജനകമാണ്. അതിനുശേഷം ഈ ഉമ്മു സലമ ഒരിക്കൽ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു, മക്കയിലേക്ക് ഒരിക്കൽ മടങ്ങി വന്നു. എന്നാൽ അവരുടെ പഴയ വീട്, ആ വീട്ടിന്റെ ഉള്ളിൽ അവർ പ്രവേശിക്കാൻ തയ്യാറായില്ല. മക്കയിലേക്ക് മടങ്ങി വരേണ്ടി വന്നിട്ടും പിന്നീട് വീട്ടിൽ കയറിയില്ല. കാരണം ഈ വീട് വിട്ട് ഞാൻ പോയതാണ്, അതുകൊണ്ട് എനിക്ക് ആ വീടിന് എനിക്ക് ആവശ്യമില്ല, അള്ളാഹുവിന് വേണ്ടി ഞാൻ വിട്ടുകളഞ്ഞതാണ് എന്ന് പറഞ്ഞ് ആ വീട്ടിന്റെ ഉള്ളിൽ പോലും അവർ കയറിയില്ല. ആ നിലയിൽ വീട്ടിന്റെ പുറത്താണ് അവർ കഴിഞ്ഞിരുന്നതെങ്കിൽ ബഹുമാള മോമിനിങ്ങളെ, സ്വഹാബാക്കളുടെ ഹിജ്റ ഈ ഹിജ്റയായിരുന്നു. ഇതുപോലെ എങ്ങനെയാണ് നമുക്ക് ഹിജ്റ ചെയ്യാൻ കഴിയുന്നത്? നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ 40 ദിവസം 4 മാസം പോകുമ്പോ, നമ്മൾ പോകുമ്പോ തന്നെ തിരിച്ചു വരുന്നതിന്റെ ടിക്കറ്റും കൂടി എടുത്തുകൊണ്ടാണ് പോകുന്നത്. എപ്പോഴും മടങ്ങി വരും നമുക്കറിയാം, നമ്മുടെ വീട്ടുകാർക്കറിയാം, നാട്ടുകാർക്കറിയാം. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ യാത്ര ചെയ്യാറുള്ളത്. സ്വഹാബാക്കൾ എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ടുള്ള യാത്രയായിരുന്നു. അതുകൊണ്ട് ബഹുമാള മോമിനിങ്ങളെ, ഈ നമ്മുടെ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വഹാബാക്കളെ പോലെ ഹിജ്റ ചെയ്യാൻ കഴിയുകയില്ല എങ്കിലും ആ സ്വഹാബാക്കൾ നടന്ന വഴിയെ, സ്വഹാബാക്കൾ സഞ്ചരിച്ച പാതയിലൂടെ നമ്മുടെ ചുവടുകൾ വെക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ്. ഇൻഷാ അല്ലാ അവരുടെ ഹർക്കത്തുകളെ, ചലനങ്ങളെ, നിശ്ചലനങ്ങളെ നമ്മൾ ഈ പിൻപറ്റുന്നതിന്റെ പേരിൽ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിന്റെ പേരിൽ ഇൻഷാ അല്ലാ നാളെ ഖിയാമത്ത് നാളിൽ ആ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയും ഉൾപ്പെടുത്തുന്നതിന് ഈ ചലനങ്ങൾ ഇൻഷാ അല്ലാ കാരണമായി.
اسی طرح انصار صحابہ نے جو نصرت کا حق ادا کیا ہے, یا مہاجرین ہجرت کر کے گئے ہیں, اللہ کے نبی علیہ الصلوۃ والسلام نے انصار و مہاجرین میں مواخات قائم فرمائی, بھائی چارہ بنا دیا. بھائی بھائی کا جیسا حق ہوتا ہے کہ ہر انصاری صحابی نے ایک مہاجر جتنا وہ کر سکتے تھے ساتھ کیا, گھروں میں ٹھہرایا, باغات میں حصہ دیا, خود کام کر کے کھلاتے تھے اور کہتے تھے کہ صاحب آپ مہاجرین کام کرنا نہیں جانتے, باغات میں کام ہم کریں گے, محنت ہم کریں گے, اور جو بھی پیداوار ہوگی اس میں آپ کا آدھا ہمارا آدھا حصہ ہوگا. گھروں میں ٹھہرایا, باغات میں حصہ دلوایا, بلکہ بعد نے تو یہاں کہا کہ آپ تنہا آئے ہیں اور جو ہے آپ کی گھر والی نہیں آئی ہے, لہذا میری دو بیویاں ہیں, اگر آپ چاہیں تو ایک کو طلاق دو, عدت گزرنے کو اسے نکاح کرو. یہ اشار کیا انہوں نے اور نصرت کا حق ادا کیا ہے. یہاں تک کہ وہ اوس و خزرج کے لوگ جو یمن سے آئے تھے ان کا نام ہی انصار پڑ گیا. لوگ نہیں جانتے کہ وہ کہاں سے آئے تھے, ان کے اصل قبیلے اوس و خزرج تھے, لوگ بھول گئے, ان کی صفت سے لوگ یاد کرنے لگے یہ انصار ہیں, انصار ہیں. اللہ کے نبی نے انصار کو دعائیں دی, اے اللہ انصار کی مغفرت فرما, انصار کی بیوی بچوں کی مغفرت فرما, ان کی اولاد کی مغفرت فرما, ان کے پڑوسیوں کی مغفرت فرما, ان کے غلاموں کی مغفرت فرما, اللہ انصار کے اولاد کے اولاد کی مغفرت فرما, یہ نبی کی دعائیں ان کو ملی. بغل میرا دوست اور بھائیو, انصار نے نصرت کا حق ادا کیا. آج ہمارے پاس کوئی جماعت آتی ہے, ایک وقت کا کھانا کھلا دیا تو سمجھتے ہیں کہ بہت نصرت کر دی ہے, ماشاء اللہ. ایک وقت کا کھانا کھلایا, گھر میں کون ٹھہراتا ہے, کاروبار میں کون حصہ لگاتا ہے, بیچارے آئے مسجد میں ٹھہرتے ہیں. بعض لوگ تو اللہ معاف فرمائے, افسوس بھی ہوتا ہے, مسجدوں میں ٹھہرنے بھی نہیں دیتے. لیکن ہماری مسجد بہت قیمتی ہے, اس کا فرش بڑا قیمتی ہے, اس میں بڑی قیمتی چیزیں لگی ہیں. جماعت ٹھہرے گی تو مسجد گندی ہو جائے, پھر مسجد بند کر کے رکھ لیجیے. مسجد کس لیے ہے؟ ایمان والوں کے لیے تو مسجد ہے. ایمان والا مسجد میں تو کہاں جائے گا؟ ایمان والوں سے مسجد میں نہیں ملاقات ہو تو کہاں ملاقاتیں ہوں گی؟ لیکن لوگ, بعض لوگ مسجدیں عالیشان بناتے ہیں لیکن مسجدوں میں ٹھہرنے کی اجازت نہیں دیتے. ہم لوگ ساؤتھ امریکہ کہتے ہیں, وینزویلا, یہ کروڑ ڈالر کی مسجد لوگوں نے بنائی, سعودی عرب نے بنائی, دو دو امام وہاں پر رہتے ہیں اور شاندار عالیشان. آج سے تقریباً جو 24 سال پہلے کی بات کہہ رہا ہوں, 98 کی بات کہہ رہا ہوں, وہاں ہماری جماعت گئی 20 گھنٹے کا ہوائی جہاز کا سفر کر کے. اس مسجد میں ٹھہرنے کو ہم نے اجازت چاہی, لوگوں نے منع کیا. لیکن جب ہم نے عربی میں بات کی, ہم نے کہا کہ ہندوستان سے ہم آئے ہیں, 20 گھنٹے کا ہوائی جہاز کا سفر کر کے آئے ہیں, ہم مسلمانوں سے ملاقات کرنا چاہتے ہیں, تو بڑی مشکل سے انہوں نے کہا کہ آپ یہاں پکائیں گے نہیں, کھائیں گے نہیں, آپ صرف کام کریں گے. ہم نے کہا ٹھیک ہے, ہم ہوٹلوں میں کھائیں گے, ہم جو پکائیں گے نہیں, ہم کو کام کرنے کے لیے دو, ہم صحن میں سو جائیں گے. الحمدللہ اتنی شاندار مسجد میں ہماری 3 دن کا قیام ہوا اور اس مسجد میں بہت سے مسلمانوں سے ملاقات ہوئی. لیکن افسوس کی بات یہ, اتنی بڑی مسجد ہے لیکن مسجد میں نماز پڑھنے والے ہزاروں آدمی پڑھ سکتے ہیں, کہیں 50 آ رہے ہیں, کبھی 40 آ رہے ہیں, کبھی 30 آدمی آ رہے ہیں. یہ حال ہے مسجدوں کا ہمارے. اور میرے دوستو, جب نصرت ہوتی ہے صحیح معنوں میں تو مسجدیں آباد ہوتی ہیں. جب ہجرت کی نقل اتاری جاتی ہے, نصرت کی نقل اتاری جاتی ہے, اللہ پاک مسجدوں کو آباد کرتے ہیں, ہماری مصیبتوں کو دور فرماتے ہیں اور امت مسجد سے جڑ جاتی ہے, امت کا تعلق مسجد سے ہو جاتا ہے, پھر اللہ کی طرف سے رحمتوں کے فیصلے ہوتے ہیں. لہذا انصار و مہاجرین کی نقل اتارنی چاہیے.
ہمارے مومنین کے انصار کے صحابہ کی نصرت ہے, یہ حقیقی نصرت ہے. مہاجرین صحابہ مدینے لے کے اتچرنے پو ബഹുമാനപ്പെട്ട റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അൻസാരി സ്വഹാബിയെയും ഒരു മുഹാജിറായ സ്വഹാബിയുടെയും ഇടയിൽ സഹോദര്യ ബന്ധം സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തരെ വീതിച്ചു കൊടുത്തു. അങ്ങനെ അവർ ഈ സ്വഹാബി അൻസാരിയായ മുഹാജിറായ സ്വഹാബിയെ കൂട്ടി അൻസാരി തന്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അവരുടെ വീട്ടിൽ ഒരു ഇടം കൊടുക്കുമായിരുന്നു അൻസാരിയായ സ്വഹാബി മുഹാജിറായ സ്വഹാബിക്ക് വേണ്ടി. അതുപോലെ തന്നെ തോട്ടത്തിൽ അദ്ദേഹത്തിന്റെ തോട്ടം, അതിൽ നിന്നും പകുതി അദ്ദേഹത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരുന്നു. അതുപോലെ അൻസാരികളായ സ്വഹാബാക്കൾക്ക് നന്നായി ജോലി ചെയ്യാൻ അറിയാം, അവർ കൃഷിക്കാരായിരുന്നു. എന്നാൽ മുഹാജിറുകളായ സ്വഹാബാക്കൾ ചിലർക്ക് കൃഷിപ്പണി അറിയുകയില്ലായിരുന്നു. അവരോട് പറയും, നിങ്ങൾ ജോലിയൊന്നും ചെയ്യേണ്ട, ഞാൻ അധ്വാനിച്ചോളാം, ജോലി ചെയ്തോളാം, അതിന്റെ വിഹിതത്തിൽ നിന്നൊരു ഭാഗം നിങ്ങൾക്ക് ഞാൻ നൽകിക്കോളാം എന്നും അൻസാരികളായ സ്വഹാബാക്കൾ പറയുമായിരുന്നു. ചില സ്വഹാബാക്കൾ വന്നപ്പോൾ കുടുംബമില്ലാതെയാണ് വന്നെങ്കിൽ ഈ അൻസാരിയായ സ്വഹാബി പറഞ്ഞിരുന്നു, എനിക്ക് 2 ഭാര്യമാരുണ്ട്, അതിലൊരു ഭാര്യയെ ഞാൻ തൊലാഖ് ചൊല്ലുകയും എന്നിട്ട് ആ തൊലാഖ് ചൊല്ലിയതിനു ശേഷം ഇദ്ദ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ വിവാഹം കഴിച്ചു തരികയും ചെയ്യാം എന്ന് പോലും സ്വഹാബാക്കൾ പറഞ്ഞിരുന്നു. ഗൗരവമാരെ, ഈ നിലയിൽ അൻസാരികളായ സ്വഹാബാക്കൾ മുഹാജിറുകളായ സ്വഹാബാക്കളോട് ഈ നിലയിൽ നുസ്രത്ത് ചെയ്തിരുന്നു. ഔസ് ഖസ്റജ് എന്ന പേരിൽ ഉള്ള യമനികളായ ആൾക്കാരായിരുന്നു അവർ. എന്നാൽ ഈ യമനികൾ എന്ന പേരിലല്ല പിന്നീട് അവർ അറിയപ്പെട്ടത്. ഈ നുസ്രത്തിന്റെ സ്വഭാവവും ശീലവും അവരിൽ വന്നപ്പോൾ അവരും പിന്നീട് അറിയപ്പെട്ടത് അൻസാരികൾ എന്ന പേരിൽ അവരും അറിയപ്പെടാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികൾക്ക് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹുവേ നീ അൻസാരികൾക്ക് പുറത്തു കൊടുക്കണം, അവരുടെ സന്താന പരമ്പരകൾക്ക് പുറത്തു കൊടുക്കണം, അല്ലാഹു അവരുടെ വസ്തുക്കളിൽ നീ ബർക്കത്ത് ചെയ്യണം, അവരുള്ള സാഇലും മുദ്ദിലും അവരുടെ പട്ടണത്തിലും ഭക്ഷണങ്ങളിലും എല്ലാത്തിലും നീ ബർക്കത്ത് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർമാരെ ദുആ ചെയ്യുകയുണ്ട്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളുടെ നുസ്രത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അല്പം ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുകയാണ് അൽഹംദുലില്ലാഹ് കാര്യമായി നുസ്രത്ത് ചെയ്തു എന്നാണ്. അവർമാരെ, നമ്മുടെ ജോലി കഴിഞ്ഞു എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. എന്നാൽ ഈ അൻസാരികളായ സ്വഹാബാക്കൾ ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇന്ന് ചില സ്ഥലങ്ങളിൽ അല്ലാഹു കാക്കട്ടെ, പള്ളിയിൽ താമസിക്കാൻ പോലും ജമാഅത്തിന് അനുവാദം കൊടുക്കുന്നില്ല.
അവന്മാരെ പള്ളി മോമിനിയങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അതിന്റെ വഖഫിന്റെ ലക്ഷ്യം തന്നെ അതാണ്, മോമിനിയങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പള്ളി. ആ പള്ളിയിൽ എന്തുകൊണ്ട് മോമിനിയങ്ങൾക്ക് അനുവാദം ലഭിക്കുന്നില്ല? ആ നിലയിൽ തടയപ്പെട്ടിരിക്കുകയാണ്. അവന്മാരെ പള്ളികൾ ഇന്ന് മനോഹരമായി വെച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ ആ പള്ളികളിൽ ആ മോമിനിയങ്ങൾക്ക് പ്രവേശനമോ ഒന്നും അനുവദിക്കുന്നില്ല. അള്ളാഹുവിന്റെ ദീനിനെ പരിശ്രമം ചെയ്യാൻ അനുവദിക്കാത്ത അവസ്ഥയാണ് ഉള്ളത്. എന്നാൽ അമേരിക്ക പോലുള്ള നാടുകൾ, അവിടെ നമ്മുടെ ജമാഅത്ത് 98 കാലഘട്ടങ്ങളിൽ നമ്മൾ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ ഏകദേശം $1,00,000 നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്, വളരെ മനോഹരമായ പള്ളിയാണ്. ആ പള്ളിയിൽ നമ്മൾ ജമാഅത്ത് വന്നു ചേരുകയും അവിടെ താമസ സൗകര്യം നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ ജമാഅത്തിന് നിൽക്കാൻ കഴിയില്ല എന്നെല്ലാം അവർ ആദ്യം പറഞ്ഞു. അവസാനം നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്ന ജമാഅത്താണ്, നമുക്കിവിടെ താമസിക്കണം, ദീനിന്റെ പരിശ്രമം ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യാൻ അനുവദിക്കുകയില്ല, ഭക്ഷണം പാചകം ചെയ്യരുത്. ആ ഷർത്തോടു കൂടി അവരെ 3 ദിവസം അവിടെ താമസിക്കാൻ അനുവദിക്കുകയുണ്ടായി. ബഹുമാനുള്ള മുഅ്മിനീങ്ങളെ, എന്നാൽ മറ്റു നാട്ടുകാർ ഈ നിലയിലെങ്കിലും സഹായിക്കുന്നുണ്ട്, എന്നാൽ വേറെ ചിലർ പള്ളിയിൽ പ്രവേശിക്കാൻ പോലും ഖിയാമിന് പോലും അനുവദിക്കാത്തവരും നമ്മുടെ നാടുകളിൽ കാണുന്നുണ്ട്. ബഹുമാനുള്ള മുഅ്മിനീങ്ങളെ, ആ നാട്ടിന്റെ അവസ്ഥ എന്താണ്? അവിടെ നമസ്കരിക്കാൻ വേണ്ടി ഏകദേശം 1000 പേർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുള്ള പള്ളിയാണ്, പക്ഷെ വെറും ചിലപ്പോൾ 50 പേര് ചിലപ്പോൾ 60 പേര് ഈ നിലയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദീനിന്റെ പരിശ്രമം ബഹുമാനുള്ള മുഅ്മിനീങ്ങളെ, യഥാർത്ഥ നുസ്രത്ത് എന്ന് പറഞ്ഞാൽ അത് അൻസാരികൾ ചെയ്ത നുസ്രത്താണ്. ആ നുസ്രത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, എന്നാൽ ആ നുസ്രത്തിന്റെ ശക്കലിൽ ഹൗറബാരെ നമ്മൾ നുസ്രത്ത് ചെയ്യുകയാണെങ്കിൽ ആ അൻസാരികളായ സ്വഹാബാക്കൾ അവരുടെ സ്വപ്പിൽ നാളെ ആഖിറത്തിൽ അവർക്ക് അള്ളാഹു നൽകുന്ന അവരുടെ കൂട്ടത്തിൽ നമുക്കും പോയി ചേരാൻ കഴിയും. അവർ എന്താണോ ചെയ്തത് അതിന്റെ ശക്തിയിൽ നമ്മളും അമൽ ചെയ്യാനാണ്.
അൻസാർ ഔ മുഹാജിരീൻ നേ ജബ് ദീൻ കേ ലിയേ ഖുർബാനിയാ ദീ, ഹിജ്റത് കർകേ ഖുർബാനി നുസ്രത് കേ സാത് ഖുർബാനി ദീ, അൻസാർ ഔ മുഹാജിരീൻ മേ സേ തബഖാനെ ഉൻ സഹാബാ കേ ബീച്ച് മേ തബഖാ ഔർ ഥാ, തീസരാ ജോ മുഖ്ലിസ് നഹീ ഥാ, انصار میں تھا نو مہاجرین میں سے تھا وہ منافقین میں تھا. وہ کہتے تھے کہ صاحب یہ کیسے لوگ بیوقوف قسم کے ہیں, گھر چھوڑ کے چلے جا رہے ہیں, تبوک میں چلے جا رہے ہیں, خندق میں چلے جا رہے ہیں, احد میں چلے جا رہے ہیں, اور فلاں موقع پہ چلے جا رہے ہیں, بیوی کو چھوڑ کر چلے جا رہے ہیں, بچوں کو چھوڑ کے چلے جا رہے ہیں, باغات پکے ہوئے چھوڑ کے چلے جا رہے ہیں, بیوقوف ہیں. اللہ تعالیٰ نے قرآن میں ان کی باتوں کو نقل کیا ہے. وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ قَالُوا أَنُؤْمِنُ كَمَا آمَنَ السُّفَهَاءُ أَلَا إِنَّهُمْ هُمُ السُّفَهَاءُ وَلَكِنْ لَا يَعْلَمُونَ. اوپر سے منافقین کا تذکرہ ہے. جب ان سے کہا جاتا ہے منافقین سے ایمان ایسے لو جیسے ہمارے الناس لائے, الناس اور صحابہ کی جماعت ہے, تمام مفسرین یہ کہتے ہیں کہ الناس سے برا صحابہ کی جماعت ہے. آمنو کما آمن الناس, تو کیا کہتے ہیں؟ انو منو کما آمن السفہا, کیا ہم ایسے ایمان لائے جیسے بیوقوف ایمان لائے؟ یعنی صحابہ کو یہ منافقین, یہ دنیا کی محبت جن کے دلوں میں بھری ہوئی تھی اور دنیا کے خاطر انہوں نے ایمان کا اظہار کیا تھا اور دل میں ایمان نہیں تھا, وہ انصار و مہاجرین کے لیے کہنے لگے یہ بیوقوف ہے. انو منو کما آمن السفہا, اللہ نے جواب میں کہا اَلَا اِنَّهُمْ هُمُ السُّفَهَا. یہ ہمارے علماء سمجھتے, کتنی تاکید کے ساتھ اللہ نے کہا ہے. سنو کان کھول کے, ہمارے نبی کے صحابہ انصار و مہاجرین کو بیوقوف کہنے والے خود بیوقوف ہیں. بیوقوف صحابہ نہیں ہیں, اس لیے کہ وہ دنیا کو قربان کر رہے ہیں آخرت کے لیے اور یہ آخرت کو برباد کر رہے ہیں دنیا کے لیے. وہ لوگ کون عقل مند ہے, کون سمجھدار ہے؟ اس لیے میرے دوستو, عقل مند آدمی وہ ہے کہ دنیا کو قربان کرے آخرت بنانے کے لیے. عقل مند وہ نہیں ہے جو آخرت کو برباد کر کے دنیا بنائے, چنانچہ جب جائے گا تو دنیا بھی چھوڑ جائے گی, آخرت بھی برباد ہو گئی ہے. اس لیے اصل مسئلہ کیا ہے کہ آدمی دنیا سے جانے سے پہلے کبھی انصار کی نقل اتارے, کبھی مہاجرین کی نقل اتارے, کبھی اللہ کے راستے میں نکلے, کبھی جو جماعتیں ہمارے آتی ہیں ان کی ہم نصرت کریں. انشاءاللہ اللہ کا اللہ کی طرف سے یہ فیصلے ہوں گے کہ میرے بندے 14th century, 15th century اللہ کے دین کے لیے نکلا کرتے تھے, اللہ کے دین کی نسبت آنے والوں کی نصرت کرتے تھے, چلو تم بھی جو ہے میرے نبی کے صحابہ انصار مہاجرین کے ساتھ تمہارا حجر ہو جائے. فرماتے والذین اتبعہم بإحسان رضی اللہ عنہم ورضوا عنہ, جو صفت احسان کے ساتھ انصار و مہاجرین کے نقش قدم پر چلتے ہیں اللہ ان سے بھی راضی ہو جائیں گے. وَعَدَّ لَهُمْ جَنَّاتٍ تَجْرِي تَحْتَهَا الْأَنْهَارُ خالدین فیہا ذالک الفوز العظیم, یہ ساری بشارتیں ملیں گی جو ان کے پیچھے صحابہ کے پیچھے چلیں گے.
اور ہمارے انصار گل مہاجر گل ഇവരെ കൂടാതെ മറ്റൊരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു. അവരാരാണ്? അവർ മുനാഫിക്കീങ്ങളായിരുന്നു. ഈ മുനാഫിക്കീങ്ങളെ ഈ അൻസാരികളുടെ പ്രവർത്തനങ്ങളും മുഹാജിറുകളുടെ പ്രവർത്തനങ്ങളും കാണുമ്പോൾ അവർ പറയുമായിരുന്നു, ഇവരെന്താണ് ഈ കാണിക്കുന്നത്? ഇവര് ഉഹുദിലേക്ക് പോകുന്നുണ്ട്, സൈബറിലേക്ക് പോകുന്നുണ്ട്, ഖന്ദഖിലേക്ക് പോകുന്നുണ്ട്, എന്തിനാണ് അവരിങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നത്? ഇവരെന്തിനാണ് അവരുടെ ഭാര്യമാരെ വിധവകളാക്കുന്നത്? എന്തിനാണ് അവര് മക്കളെ എത്തീമീങ്ങളാക്കുന്നത്? ഇവർക്ക് എന്ത് പറ്റിപ്പോയി? ഇവരിങ്ങനെ ചോദിക്കുമായിരുന്നു. ഇവർക്ക് എന്ത് പറ്റി? ഇവർ ബുദ്ധിമാന്മാരൊന്നും അല്ലേ എന്ന് മുനാഫിക്കീങ്ങൾ കളിയാക്കുമായിരുന്നു. ഇവർക്ക് എന്ത് പറ്റി? ഇവർ സമ്പത്ത് ചെലവഴിക്കാൻ പറയുമ്പോൾ സമ്പത്ത് മുഴുവൻ ചെലവഴിക്കുകയാണ്, സമയം കൊടുക്കുകയാണ്, ജീവൻ കൊടുക്കുകയാണ്, ഇവർക്ക് എന്ത് പറ്റിപ്പോയി എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവർ അവരുടെ പേരാണ് മുനാഫിക്കുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ശരീഫിൽ ആമിനു കമാ ആമനല്ലാസ്, നിങ്ങൾ ഈ മുനാഫിക്കീങ്ങളോട് അല്ലാഹു പറഞ്ഞു, നിങ്ങളാ അന്നാസ്. അധികം മുഫസ്സിരീങ്ങൾ പറഞ്ഞത് എല്ലാവരും പറയുന്നത് ഇത് സ്വഹാബാക്കളെ പറ്റിയാണ് അന്നാസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അവരെ പോലെ വിശ്വസിക്കണം എന്ന് പറയപ്പെട്ടപ്പോൾ അവർമാരെ മുനാഫിക്കീങ്ങൾ ചോദിച്ചു, അനുഅ്മിനു കമാ ആമന സുഫഹാ, ഈ വിഡ്ഢികൾ വിശ്വസിക്കുന്നത് പോലെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് സ്വഹാബാക്കളെ വിഡ്ഢികളാക്കി. എന്തുകൊണ്ടാണ് ഈ വിഡ്ഢികൾ എന്ന് നൗദുബില്ല സ്വഹാബാക്കളെ പറ്റി മുനാഫിക്കീങ്ങൾ പറഞ്ഞത്? അവർ അവരുടെ മുഴുവൻ സമ്പത്തും ദീനു വേണ്ടി ചെലവഴിക്കുകയാണ്, പട്ടിണി കിടന്നുകൊണ്ട് മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുകയാണ്, മക്കളെ എത്തീമീങ്ങളാക്കുകയാണ്, ഭാര്യയെ വിധവ ആക്കുകയാണ്, സമ്പത്ത് മുഴുവൻ ചെലവഴിക്കുകയാണ്, സമയം മൊത്തവും ദീനു വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, സ്വന്തമായി സമ്പാദിക്കുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ ഇവരൊരു വിഡ്ഢികളെ പോലെ അവർക്ക് തോന്നി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് മറുപടിയായിട്ട് പറഞ്ഞു, ഹുമുസ് സുഫഹാ, അവരാണ് വിഡ്ഢികൾ. ആരാണ് മുനാഫിക്കീങ്ങളാണ് വിഡ്ഢികൾ? ദുനിയാവിന്റെ ലഹരിയിൽ ലയിച്ചു പോയിക്കൊണ്ട് ഇതൊന്നും ചെലവഴിക്കാതെ ഈ ചെലവഴിക്കുന്ന സ്വഹാബാക്കളെ പരിഹസിച്ച് വീട്ടിൽ മാറിയിരിക്കുന്നവർ അവരാണ് പമ്പര വിഡ്ഢികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ദുനിയാവ് വിട്ടുപോകുന്നതിന് മുമ്പ് അൻസാരി ആകിൻ, ദുനിയാവ് വിട്ടുപോകുന്നതിന് മുമ്പ് മുഹാജിറാകിൻ, അൻസാരികളുടെ ചുവടുകളെ പിൻപറ്റിൻ, മുഹാജിറുകളായ ചുവടുകളെ പിൻപറ്റിൻ. ഇത് രണ്ടുമല്ലെങ്കിൽ മറ്റൊരു വിഭാഗം നമ്മൾ ആകാതിരിക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അങ്ങനെ നമ്മൾ പിൻപറ്റി കഴിഞ്ഞാൽ അൻസാരികളുടെ ആ അവരെ നമ്മൾ പിൻപറ്റിയാൽ, മുഹാജിറുകളെ പിൻപറ്റി കഴിഞ്ഞാൽ, നാളെ 14 നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇങ്ങനെ ഒരു വിഭാഗം അൻസാരികളെ, സ്വഹാബാക്കളെ പിൻപറ്റിയവർ മുഹാജിറുകളെ പിൻപറ്റിയവരാണെന്ന് മനസ്സിലാക്കി അവർമാരെ നമ്മളെ കൂടി ആ സ്വഹാബാക്കളുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് ഇത് കാരണമായി തീരും.
ഓർ മേരെ ദോസ്തോ ഓർ ഭായോ, ആജ് ഭീ കുച്ച് ലോഗ് തബ്ലീഗ് മേ ജാൻ മാൽ ലഗാനേ വാലോ കോ ബേവഖൂഫ് സമജ്തേ ഹൈ, യേ സാബ് ദുനിയാ കമാനാ നഹീ ജാൻതേ, ഛോഡ് കേ ചലേ ജാതേ ഹൈ, ജാൻ മാൽ ലഗാ രഹേ, ക്യാ ക്യാ ബേവഖൂഫി ഹൈ ലോഗ് കഹതേ ഹൈ, ലേക്കിൻ ലോഗോ കി ബാതോ മേ നഹീ ആനാ, ലോഗ് അബ് അച്ഛാ കരേ തബ് ഭീ ബോലേംഗേ, ബുറാ കരേ തബ് ഭീ ബോലേംഗേ. ഇസ്ലിയേ ലോഗ് ജോ കഹേംഗേ ഉസ്കോ ജോ ആദ്മീ ലേ ലേഗാ, ഓർ ഫിർ ആദ്മീ ജോ ഹൈ വോ ആഖിറത് കേ ഇത്ബാർ സേ നാകാം ഹോ ജായേഗാ. उसकी मिसाल आपने पढ़ी है किताबों में, बाप बेटे को सफर करना था गधे पर, एक ही सवारी और सवार दो, वारी बारी से सवार होने की तय हुई, बात सही थी अपनी जगह. बनाचे बाप ने बेटे ने कहा, अब्बा आप सवार हो जाइए, बाद में मैं सवार होता हूं. बनाचे बाप चल रहे थे सवार होकर, बेटा पैदल चल रहा था, एक जगह से गुजर हुआ तो लोगों ने कहा कि ऐसा बेरहम बाप है, बेटे को चला रहा है. चलो भाई, अब थोड़ी देर के बाद बेटा सवार हो गया, बाप उतर गए. जब आगे चले तो लोगों ने कहा, ऐसा जो है बेअदब बेटा है, खुद सवार होके जा रहा और बाप को पैदल चला रहा है. अब लोगों ने कहा, क्या करें, चलो दोनों सवार हो जाते हैं. जब दोनों सवार हो गए तो कहने लगे, कैसे बेरहम लोग हैं, बेरहम एक जवान बेजबान जानवर पर दोनों सवार होके जा रहे हैं. बिना चोने का, चलो अब कुछ क्या करें, और कोई काम कोई शक्ल नहीं बन रही है, इसलिए चलो दोनों पैदल चलते हैं. दोनों पैदल चले तो लोगों ने कहा, कैसे गधे हैं, गधा है, पैदल जा रहे हैं. अब एक ही शक्ल थी तो दोनों ने गधे को अपने सर पर उठा लिया, कंधे पर, और चलने लगे. कहले, कैसे महागधे हैं, गधे पे सवार होकर जाना चाहिए, खुद गधे को उठा के जा रहे हैं. जा रहे कि जो भी करोगे लोग बख्शेंगे नहीं, इसे लोगों की बातों में नहीं आना, वो करना जिससे अल्लाह राजी होता हो, जिससे हमारी आखिरत बनती हो, वरना लोगों की बातों में आकर तो आदमी नाकाम हो जाएगा. اسے فرمایا کہ مسلمان وہ ہے, لا يخافون لومت لائم, ملامت کرنے والوں کی ملامت کی پرواہ کے بغیر وہ دیکھتا میرا اللہ کس سے راضی ہوتا ہے, میرا نبی کس سے راضی ہوتا ہے، میرے آخر کس سے بنتی ہے، یہ دیکھ کر چلنے والا عقل مند انسان ہے.
സർമാരെ നമ്മുടെ ഇടയിലും ഇതുപോലെ പറയുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ഇവരെന്ത് ദീനിന്റെ പരിശ്രമം ചെയ്യുന്നവരെ സംബന്ധിച്ച് പറയും, ഇവരെന്ത് മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്, ഇവരിങ്ങനെ അള്ളാഹുവിന്റെ വഴി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റുള്ളവർ ഭക്ഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇവർ മടയന്മാരാണ് എന്ന് നമ്മുടെ കൂട്ടത്തിലും പറയുന്ന ചില ആൾക്കാരുണ്ടാകും. നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യം, സർമാരെ ആരെങ്കിലും ജനങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവസാനം നമ്മൾ കഴുതയെ ചുമക്കേണ്ടി വരും. ജനങ്ങൾ പറയുന്നത് അനുസരിച്ചല്ല നമ്മൾ അമല് ചെയ്യേണ്ടത്, മറിച്ച് ഏതൊരു കാര്യത്തിലാണോ അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെല്ലാം സാധാരണ പഠിക്കുകയും പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു വാപ്പായും ഒരു മോനും അവർക്ക് ഒരു യാത്ര ചെയ്യാനുണ്ടായിരുന്നു. യാത്രയ്ക്ക് വേണ്ടി അവര് അവരുടെ കഴുതയുണ്ട്. അപ്പോ അവര് ആദ്യം എന്ത് ചെയ്തു, വാപ്പ കഴുതപ്പുറത്ത് കയറി യാത്ര തുടർന്നു, മകൻ കഴുതയെ തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജംഗ്ഷനിലെത്തിയപ്പോ ജനങ്ങൾ അവിടെ കൂടിയിരുന്നവർ പറഞ്ഞു, ഓ ഈ വാപ്പ കരുണയില്ലാത്ത വാപ്പയാണല്ലോ, എന്താണ് ഇദ്ദേഹം കാണിക്കുന്നത്, ഇദ്ദേഹത്തിന് ഈ മകനായിട്ട് നടത്തിക്കാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്തു, ആ മകനെ കയറ്റുകയും വാപ്പ ഇറങ്ങുകയും ചെയ്തു. അടുത്ത ജംഗ്ഷനിലെത്തിയപ്പോ വീണ്ടും ജനങ്ങൾ പറയാൻ തുടങ്ങി, ഈ മകനൊരു കുരുത്തം കെട്ട മോനാണല്ലോ, വാപ്പ നടന്നുകൊണ്ടിരിക്കുന്നു, മകൻ കഴുതപ്പുറത്തിരിക്കുന്നു, ഇവന് ഇപ്പം കുരുത്തം കെട്ടവനാണല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ആ ജനങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് പിന്നെന്ത് ചെയ്തു, വാപ്പയും കൂടി കരുതപ്പുറത്ത് കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ജംഗ്ഷനിൽ എത്തിയപ്പോൾ ജനങ്ങൾ പറഞ്ഞു, കരുണയില്ലാത്തവര് തന്നെയാണ്, നോക്കിക്കാണ് ഇവര് ചെയ്യുന്നത്, ഈ രണ്ടുപേരും കൂടി ആ കഴുതയെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ, രണ്ടുപേരുടെ ശക്തി താങ്ങാൻ അതിന് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും ഇറങ്ങി കഴുതയെ ഒറ്റയ്ക്ക് നടത്തിച്ച്. അപ്പൊ വേറെ ചിലർ പറഞ്ഞു, വാപ്പ നടക്കുന്നു, മോന് നടക്കുന്നു, കഴുതയെ നടക്കുന്നു, എന്തിനാണ് എല്ലാരും കൂടി നടക്കുന്നത്. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു, മോനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ കഴുതയെ ചുമക്കാന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പായും മോനും കൂടി എന്ത് ചെയ്തു, കഴുതയെ ചുമന്നുകൊണ്ട് അതിന്റെ മാലിന്യങ്ങളും നജാസത്തുകളും ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. എപ്പോൾ ജനങ്ങൾ പറയുന്നത് കേട്ടപ്പോ. അതുപോലെ സഹോദരങ്ങളെ, നമ്മൾ ദീനിന്റെ പരിശ്രമം ചെയ്യുമ്പോൾ നമ്മളെ മടുപ്പിക്കാൻ നമ്മളടുത്ത് പല കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ട് പലരും നമ്മളെ അടുക്കൽ വരും. നമ്മൾ ആ ജനങ്ങൾ പറയുന്നത് കേട്ടാൽ അവസാനം കഴുതയെ ചുമക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് നമ്മൾ വ്യക്തിയായിട്ട് മുമ്പോട്ട് നോക്കേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തി ഏതിലാണ്, അള്ളാഹു ഏതിലാണ് പൊരുത്തപ്പെടുന്നത്, ആ അമൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്.
മാഷാല്ലാ ഹസ്രത്ത് നെ ഫജർ കി നമാസ് സേ ലേക്കർ അബ് തക് ദീൻ ഈമാൻ കി ആഖിരത് കി ബാത് സുനി ഹൈ. ഔർ ഫജർ കാ ബയാൻ കർനാ ഭി മുജാഹിദാ ഹൈ, സുന്നാ ഭി മുജാഹിദാ ഹൈ. نیند کا وقت ہوتا ہے, نیند کو قربان کر کے ماشاءاللہ آپ حضرات توجہ سے بات سنی, اور جو ہے ماشاءاللہ آپ کے سننے کی وجہ سے ہم نے سنائی ہے, لہذا آپ بات ختم کرتے ہیں. لہذا جس طرح اب تک آپ بیٹھے آرام سے بات سنیے, دو چار منٹ اور بیٹھ جائیں اور نیت کر کے بتائیں کون کون چار چار مہینے چلوں کے لیے اللہ کے راستے میں جانے کے لیے تیار ہے, اس کے بعد انشاءاللہ مجلس ختم کریں.
اور ہمارے نمبر فجر مدد الحمد للہ بڑے شدیوڑ നിങ്ങളുടെ ശ്രദ്ധയോടുകൂടെ ഇരിപ്പ് കണ്ടപ്പോ വീണ്ടും പറയാൻ വേണ്ടി തോന്നുകയാണ്, അത്രയും ശ്രദ്ധയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അൽഹംദുലില്ലാഹ് നമ്മുടെ ഇരുത്തത്തെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇനി ഇൻഷാല്ലാഹ് ഒരു ഒരു മൂന്ന് നാല് മിനിറ്റ് കൂടി നമ്മൾ ക്ഷമയോടുകൂടി ഇരിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ബഹുമാന മോമിനികളെ നമുക്ക് യാത്ര ചെയ്യണം, ഈ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ വഴിയിൽ നീയത്ത് വെക്കേണ്ടുന്ന സമയമാണ് ഇത്. ആരും പൊക്കളയരുത് ഇൻഷാല്ലാഹ്. എല്ലാവരും ക്ഷമയോടുകൂടി ഇരിക്കും. മൂന്ന് നാല് മിനിറ്റാണ് നമുക്ക് മജ്ലിസ് പിരിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ഹിമ്മത്തോടുകൂടി പറയും, അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യാൻ ആരെല്ലാം തയ്യാറുണ്ട് ഇൻഷാല്ലാഹ്.